ദൈവനാമത്തെ പെട്ട് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പ്രിയ സഭയുടെ എല്ലാ പ്രാർത്ഥനയ്ക്കും സ്നേഹ കൂട്ടായ്മയ്ക്കും കരുതലെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. പ്രിയമൊപ്പമായിരുന്നത് എനിക്കും പുതുക്കത്തിന്റെയും ശക്തിയുടെ എല്ലാ അനുഭവങ്ങളായിരുന്നു. ദൈവം തുറന്നു ആത്മാർത്ഥതയോടെ ദൈവത്തെ സേവിക്കുവാൻ പ്രിയമുള്ളവരെ ബലപ്പെടുത്തിട്ട് എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ്. അബ്രഹാം ലേഖനത്തിലെ അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ പ്രവൃത്തികളെ പരിചയപ്പെടുത്തിട്ട് പ്രിയമുള്ളവരെ, അബ്രഹാമിന്റെ മാത്രമല്ല എല്ലാ വിശ്വാസ വീരന്മാരുടെയും അധ്യായം വായിച്ചാൽ നമുക്കറിയാമല്ലോ, എല്ലാ വിശ്വാസ വീരന്മാരുടെയും പേരുകൾ പരാമർശിച്ചു പോവുകയല്ല, അവർ ചെയ്ത പ്രവൃത്തികളെയാണ് ലേഖനത്തിൽ എടുത്തു കാണിക്കുന്നത് എന്ന് വളരെ ശ്രദ്ധേയമാണ്. അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ പേരുകളെ വിട്ടുകളഞ്ഞിട്ട് പ്രവൃത്തികളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്ന ചിത്രം നമുക്ക് കാണുവാൻ കഴിയും. അതെ, അതിന്റെ മുപ്പത്തിരണ്ടാം വാക്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ ശിംഷോൻ, ഇബ്താഹ്, ദാവീ എന്നിവരെയും ശൗമേൽ മുതലായ പ്രവാചകന്മാരെ കുറിച്ച് വിവരിപ്പാൻ സമയം പോരാ. പിന്നീട് പറയുന്ന വാക്യങ്ങളിൽ വ്യക്തികളെ വിട്ടുകളഞ്ഞിട്ട് അവരുടെ പ്രവൃത്തികളെ മാത്രം പ്രൊജക്ട് ചെയ്യുന്ന ശ്രദ്ധിച്ചാട്ടെ. വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി, നീതി നടത്തി, വാഗ്ദത്തം പ്രാപിച്ചു, സിംഹങ്ങളുടെ വായടച്ചു, തീയുടെ ബലം കെടുത്തു, വാളിന്റെ വായ്ക്ക് തെറ്റി, ബലഹീനത ശക്തി പ്രാപിച്ചു, യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു, അന്യന്മാരുടെ സൈന്യത്തെ ഓടിച്ചു, സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി, മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പിൽ വിൽക്കേണ്ടതിന് ഉദ്ധാരണ കൈക്കൊള്ളാതെ ഭേദിമേറ്റു, വേലചിറ പരിഹാസം ചമ്മട്ടി ചങ്ങല തടവ് വ്യാനുള്ള പരീക്ഷ അനുഭവിച്ചു, കല്ലേറേറ്റു, ഈർച്ചവാളാൽ അറക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു, ചെറയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചു, ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടവും സഹിച്ചു, കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴന്നു വരഞ്ഞു, ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. പ്രിയമുള്ളവരെ, ഈ അധ്യായത്തിന്റെ എംഫസിസ് പിടികിട്ടിയെന്ന് വിചാരിക്കുകയാണ്. വിശ്വാസ വീരന്മാരുടെ പേരുകളല്ല ലേഖനകർത്താവിന് പ്രധാനപ്പെട്ടത്, വിശ്വാസത്തിന്റെ പ്രവൃത്തികളാണ്. വിശ്വാസ വീരന്മാരുടെ പേരുകളല്ല പ്രൊജക്ട് ചെയ്യുന്നത്, വിശ്വാസത്തിന്റെ പ്രവൃത്തികളെയാണ് അടിവരയിടുന്നത്. 11-ാം ആരംഭം മുതൽ വായിച്ചാട്ടെ, പേരുകൾ പരാമർശിക്കുന്നത് ഒരു വാക്കിലാണെങ്കിൽ അവരുടെ പ്രവൃത്തികളെ പരാമർശിക്കുവാൻ അനേക വാക്കുകൾ വിനിയോഗിച്ചിരിക്കുന്നത് ശ്രദ്ധിച്ചാട്ടെ. എബ്രായ 11-ാം വിശ്വാസ വീരന്മാരുടെ പേരുകളെ വിളിച്ചു പറയുന്ന പട്ടികയെ വിളിച്ചു പറയുന്ന അധ്യായമല്ല, വിശ്വാസ വീരന്മാരുടെ വിശ്വാസത്തിന്റെ പ്രവൃത്തികളെ വിളിച്ചു പറയുന്ന അധ്യായമാണ്. വിശ്വാസത്താൽ വിശ്വാസത്തിന്റെ പ്രവൃത്തികളെ ആശ്ലേഷിക്കുന്ന അധ്യായമാണ്, വിശ്വാസത്തിന്റെ പ്രവൃത്തികളെ ഉയർത്തി കാണിക്കുന്ന അധ്യായമാണ്. എന്താണ് യഥാർത്ഥ വിശ്വാസം? യഥാർത്ഥ വിശ്വാസികൾ അവർക്ക് അടങ്ങിയിരിക്കാൻ കഴിയാതെ ഏതെല്ലാം തരത്തിൽ ആ വിശ്വാസം കലാശിച്ചു, ഏതെല്ലാം നിലയിൽ ആ വിശ്വാസം പൊട്ടി ഒഴുകി, അത് അവരിൽ തന്നെ അടക്കി വയ്ക്കാൻ കഴിയാതെ ഏതെല്ലാം തുറകളിലേക്ക് അത് വികസിക്കുവാനിടയായി തീർന്നു, അങ്ങനെ വിശ്വാസത്തിന്റെ ഏതെല്ലാം പ്രവൃത്തികൾ അവരുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു എന്ന് മാത്രം വിശദീകരിക്കാനാണ് എബ്രാലേഖനകർത്താവ് ആഗ്രഹിക്കുന്ന. പേരുകൾ സാന്ദർഭികമായി വന്നുവിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ, പേരുകളേക്കാൾ അധികം ഊന്നൽ കൊടുക്കുന്ന പ്രവൃത്തികൾക്കാണ്, വിശ്വാസത്തിന്റെ പ്രവൃത്തികളെയാണ് ശ്ലാഘിക്കുന്നത്, വിശ്വാസത്തിന്റെ പ്രവൃത്തികളെയാണ് വരച്ചു കാട്ടുന്നത്. കാരണം ഞാനിപ്പോൾ വായിച്ച വാക്യങ്ങളിൽ എവിടെയും പേരുകൾക്ക് സ്ഥലമെടുക്കുന്നില്ല, പേരുകൾ പ്രസക്തമല്ല, പ്രവൃത്തികളാണ് പ്രസക്തം. അവർ ജീവനുള്ള ദൈവത്തിലുള്ള വിശ്വാസത്തെ കൊണ്ട് അവരെന്ത് ചെയ്തു എന്നുള്ളതാണ് എബ്രഹാം ലേഖനകർത്താവിന്റെ ഹൃദയത്തെ ചൊടിപ്പിക്കുന്നത്. അതാണ് താൻ പകരുവാൻ ആഗ്രഹിക്കുന്നത്. വരുന്ന തലമുറയിലേക്ക് ആ ഒരു വെളിച്ചമാണ് പകരുവാൻ ആഗ്രഹിക്കുന്നത്. പ്രിയ തലമുറയെ, വിശ്വാസത്താൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ വിളിച്ചു പറയുകയാണ്. നിങ്ങളുടെ വിശ്വാസത്തെ സഭയുടെ 4 ഹോളിന്റെ ഉള്ളിലേക്ക്, ചുവരിന്റെ ഉള്ളിലേക്ക് ഒതുക്കാനുള്ളതല്ല, നിന്റെ വിശ്വാസത്തെ ഞായറാഴ്ചയുള്ള പാട്ടിലേക്ക് ഒതുക്കാനുള്ളതല്ല, നിന്റെ വിശ്വാസം പൊട്ടി ഒഴുകേണ്ടതാണ്. പ്രവൃത്തികളായി, ജീവന്റെ പ്രവൃത്തികളായി, വിശ്വാസത്തിന്റെ പ്രവൃത്തികളായി നിനക്ക് ഒതുക്കുവാൻ കഴിയാത്ത ലോകത്തെ കീഴ്മേൽ മറിക്കുവാൻ തക്ക വണ്ണം അത് ലോകത്തിലേക്ക് ഒഴുകേണ്ടതാണ് എന്ന് തന്നെയാണ് എബ്രഹാം ലേഖനകർത്താവ് ഇവിടെ നമ്മൾ ഓർപ്പിക്കുന്നത്. ഇനിയുള്ളവരെ, അതിൽ അബ്രഹാമിന്റെ ജീവിതത്തിലെ അവസാനത്തെ പ്രവൃത്തിയിലേക്ക് ഞാൻ നിങ്ങൾ ശ്രദ്ധയെ ക്ഷണിക്കട്ടെ. 17-ാം വാക്യം പോലെ വായിക്കുമ്പോൾ, വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസ്ഹാക്കിനെ യാഗമർപ്പിച്ചു. ഇസ്ഹാക്കിൽ നിന്ന് ജനിക്കുന്നവൻ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടുമെന്ന് അരുളപ്പാട് ലഭിച്ച് വാഗ്ദത്തങ്ങളെ കൈക്കണ്ടവൻ തന്റെ ഏകജാതനെ അർപ്പിച്ചു.
മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ ദൈവം ശക്തനെന്ന് എണ്ണുകയും അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റവനെ പോലെ അവനെ തിരികെ പ്രാപിക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, അവിടെ മൂന്നാല് വാക്യങ്ങളിലായിട്ട് അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ അവസാനത്തെ പ്രവൃത്തിയെ വരച്ചു കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസ്ഹാക്കിനെ യാഗ അർപ്പിച്ചു. നമുക്ക് ഏറ്റവും പരിചയമുള്ള ഭാഗമാണ് ഉൽപ്പത്തി പുസ്തകത്തിലെ 22-ാം അധ്യായത്തിൽ. അതിനുശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ അബ്രഹാമേ എന്ന് വിളിച്ചതിന് അടിയനിതാ തുടങ്ങുന്ന ഭാഗം നമുക്ക് ഹൃദ്യസ്ഥമാണ്. നമ്മള് യാക്കോബിന്റെ ലേഖനത്തിൽ വായിക്കുന്ന സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ അതിശേഷം സന്തോഷമെന്നാണ്. യാക്കോബ് വിശ്വാസത്തിന്റെ പരിശോധനകളെ കുറിച്ച് ഓർപ്പിക്കുന്ന ഭാഗം നമുക്കറിയാം. അവിടെ തന്നെ യാക്കോബ് പറയുന്നുണ്ട്, പ്രലോഭനങ്ങൾ അത് ദൈവത്താൽ വരുന്നതല്ല, അത് പിശാചിനാൽ വരുന്നതാണ്. എന്നാൽ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നതാണ്, അത് ദൈവത്തിൽ നിന്നുള്ളതാണ്, അത് എല്ലാവർക്കും ഉള്ളതാണ്. അങ്ങനെയല്ല യാക്കോബ് പറയുന്നുണ്ട്. ഇവിടെ വീണ്ടും അബ്രഹാമിന്റെ ജീവിതത്തിലേക്ക് ഞാൻ മടങ്ങി വരുമ്പോൾ 75-ാമത്തെ വയസ്സിൽ അബ്രഹാം തേജോമയനായ ദൈവത്തിന്റെ ശബ്ദം കേട്ട നാളിൽ അബ്രഹാമിന്റെ വിശ്വാസ ജീവിതവും വിശ്വാസത്തിന്റെ പ്രവൃത്തികളും ആരംഭിച്ചതാണ്. നമ്മൾ ഇന്ന് പൽക്കാലം മുമ്പോട്ട് വന്നു, 75 വയസ്സ് കഴിഞ്ഞു. അതിനുശേഷം അബ്രഹാം ദൈവത്തെ അനുസരിച്ചു. അതിനുശേഷം അബ്രഹാം ദൈവത്തിന് വേണ്ടി കാത്തിരുന്നു. അതിനുശേഷം അബ്രഹാം ദൈവത്തെ ശക്തിപ്പെടുവാനിടയായി തീർന്നു. ആ കാര്യങ്ങളെ നമ്മൾ ചിന്തിപ്പാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, 100 വയസ്സിൽ വരെ എത്തി, ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന് നിർജീവത്വം ഗ്രഹിച്ചിട്ടും. 75 വയസ്സിൽ തുടങ്ങി അബ്രഹാമിന്റെ ജീവിതത്തെ നമ്മള് 100 വയസ്സുവരെയും ഏകദേശം പിന്തുടരുകയായിരുന്നു. ഇപ്പോൾ ഈ വാക്യം വായിക്കുന്നത് പ്രായം കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ, ഏകദേശം 115 വയസ്സുള്ളവനായ അബ്രഹാമിനെയാണ് ഈ രണ്ട് വാക്യങ്ങളിലൂടെ എബ്രായ ലേഖനാർത്ഥാവ് പരിചയപ്പെടുത്തുന്നത്. 75-ാമത്തെ വയസ്സിൽ തനിക്ക് വെളിപ്പെട്ടവനായ ദൈവം, തന്നോട് അരളി ചെയ്തവനായ ദൈവം, ദീർഘവർഷങ്ങൾ 30-35 വർഷങ്ങളോളം ആ ദൈവത്തിന് മുമ്പാകെ വിശ്വസ്തയോടെ ജീവിച്ച അബ്രഹാം ഊനമില്ലാതെ ദൈവത്തിന്റെ പ്രഭുവായി, ദൈവത്തിന്റെ പ്രവാചകനായി തലയെടുപ്പോടെ ജീവിച്ച മനുഷ്യൻ, സാക്ഷ്യം കൊണ്ട മനുഷ്യൻ, ദൈവത്തിന്റെ പ്രഭു എന്ന് വിളിക്കപ്പെട്ട മനുഷ്യൻ. പ്രിയമുള്ളവരെ, ദീർഘവർഷങ്ങൾ ദൈവത്തോടൊപ്പം മനുഷ്യൻ ജീവിച്ച മനുഷ്യൻ, ഞാൻ നിന്റെ പ്രതിഫലവും ഞാൻ നിന്റെ പരിചയം അതിമഹത്തായ പ്രതിഫലവുമാകുന്നുവെന്ന് ദൈവം തന്നെ ഇറങ്ങി വന്ന് അരളി ചെയ്ത മനുഷ്യൻ, ദൈവത്തിന്റെ പ്രവാചകൻ. എന്റെ സ്നേഹിതനായ അബ്രഹാമിനോട് ഞാൻ പറയാതെ ഞാൻ ഈ കാര്യം ചെയ്യുമോ എന്നുള്ള മട്ടിൽ ദൈവത്തിന്റെ സ്നേഹിതനായി തീർന്ന മനുഷ്യൻ, ദൈവത്തിന് താനൊരു കാര്യം ഭൂമിയിൽ ചെയ്യാൻ പോകുമ്പോൾ അത് ഞാൻ അബ്രഹാമിനോട് പറയാതെ അത് ചെയ്താൽ ഞാൻ കുറ്റക്കാരനാണ്, ഞങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധത്തിന് അത് ശരിയായതല്ല. ആ നിലയിൽ ദൈവം തന്നെ സ്നേഹിതനായി കണ്ട ഒരു മനുഷ്യൻ, എന്റെ സ്നേഹിതനായ അബ്രഹാമിനോട് ഞാനിത് മറയ്ക്കുന്നത് ശരിയല്ല. ആ നിലയിൽ ദൈവത്തിന്റെ ഹൃദയത്തിൽ കയറിപ്പറ്റിയ ഒരു സ്നേഹിതൻ, ആ നിലയിൽ ദൈവത്തിന് കടപ്പാടും അടുപ്പവും തോന്നിയ ഒരു മനുഷ്യൻ, തന്റെ വിശ്വാസത്താൽ ദൈവത്തെ പ്രസാദിപ്പിച്ച ഒരു മനുഷ്യൻ. 110 വയസ്സുള്ളപ്പോൾ നമ്മൾ ഓർക്കണമേ, ഇതിനോടകം അബ്രഹാം വേർപാടിന്റെ പല ഘട്ടങ്ങളിലൂടെ കടന്നുപോയി. ഊരിൽ വെച്ച് ദേശത്തെയും പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും വിട്ടു, ഹാരാനിൽ വന്ന് പാർത്തു. അപ്പം മരിച്ച ശേഷം അവൻ അവിടെ നിന്ന് യാത്ര പുറപ്പെടുന്നു. അപ്പോസ്തലപ്പെട്ട് നമ്മൾ വായിക്കുന്നു. പക്ഷേ നമ്മൾ വർഷങ്ങൾ എഴുതി കൂട്ടുമ്പോൾ നമ്മൾ മനസ്സിലാകുന്നു, അപ്പന്റെ ശാരീരിക മരണത്തിന് ശേഷമല്ല അബ്രഹാം ഹാരാനിൽ നിന്ന് പുറപ്പെട്ടത്, അപ്പൻ മരിച്ചത് അബ്രഹാമിന്റെ മനസ്സിലാണ്. മെസപ്പൊട്ടേമ്യയിൽ നിന്ന് വന്നപ്പോൾ അപ്പൻ കൂടെ വന്നു, ലോത്ത് കൂടെ വന്നു, സാറ കൂടെ വന്നു. ദൈവത്തിന്റെ വിളി കനാൻ ദേശത്തേക്ക് പോകുവാനാണ്. ഹാരാനിൽ വന്നപ്പോൾ അപ്പൻ പറഞ്ഞു, ഇല്ല, ഞാനിവിടം വരേ ഉള്ളൂ. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് അബ്രഹാമിന്റെ വേർപാടിന്റെ 2-ാം ഘട്ടം, അപ്പൻ കൊഴിഞ്ഞു പോവുകയാണ്. നിങ്ങൾ ഈ റോക്കറ്റുകൾ ഉയർന്ന ഭ്രമണപഥത്തിലേക്ക് എത്തുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ ടിവിയിൽ 1-ാം ഘട്ട റോക്കറ്റ്, 2-ാം ഘട്ട റോക്കറ്റ്, 3-ാം ഘട്ട റോക്കറ്റ്? 1-ാം ഘട്ട റോക്കറ്റിലാണ് ആദ്യം തീ പിടിക്കുന്നത്. അതങ്ങ് കത്തി 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 അങ്ങ് പോയി. അതിന് ഇന്ധനം തീരുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം, അതിന്റെ മോട്ടറും ആ പേടകവും എല്ലാം കൂടെ ഒന്നാം ഘട്ടം ഒന്നാകെ വേർപെട്ട് രണ്ടാം ഘട്ടത്തിലേക്ക് തീ പകർന്നു കൊടുത്തിട്ട് ഒന്നാം ഘട്ടം താഴേക്ക് പോരുകയാണ്. കാരണം പിന്നീടുള്ള പ്രയാണത്തിന് ഒന്നാം ഘട്ടം പോസിറ്റീവായിട്ടുള്ള ഒരു കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഘടകമല്ല. ആ ഒന്നാം ഘട്ടത്തെ ആ വൈറ്റ് ഒഴിവാക്കുവാൻ അതിനെ ഒഴിവാക്കിയിട്ട് രണ്ടാം ഘട്ടം വീണ്ടും മുകളിലേക്ക് പോവുകയാണ്. രണ്ടാം ഘട്ടത്തിന് ഇന്ധനം കത്തിത്തീരുമ്പോൾ രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടത്തിലേക്ക് ദ്രവവാതകം ഏറ്റവും കൂടിയ ഏറ്റവും വലിയ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഓക്സിജനും കൂടെ സ്വാംശീകരിച്ചു വെച്ചിട്ടുള്ള മൂന്നാം ഘട്ട റോക്കറ്റിലേക്ക് അതിന്റെ എഞ്ചിന് തീ കൊടുത്തിട്ട് രണ്ടാം ഘട്ടം വേർപെട്ട് റോക്കറ്റ് രണ്ടാം ഘട്ടത്തെ മറന്ന് പിമ്പിലുള്ളത് മറന്ന് രണ്ടാം ഘട്ടത്തെ ഭൂമിക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഭൂമിയുടെ ആകർഷണത്തെ തരണം ചെയ്യുവാനുള്ള ആവേഗത്തോടെ അത് മുകളിലേക്ക് കുതിക്കുകയാണ്. മൂന്നാം ഘട്ടം തന്റെ ദൗത്യം ഏറ്റെടുക്കുകയാണ്. താൻ മുഴുവൻ ശക്തിയോടെയും ഇതിലിരിക്കുന്ന ഉപഗ്രഹത്തെ ഭൂമിയുടെ ആകർഷണത്തിന്റെ മുകളിലേക്ക് എത്തിച്ചിട്ട് തന്റെ ശുശ്രൂഷ അവസാനിപ്പിച്ചിട്ട് ഈ ഉപഗ്രഹത്തെ ആ ഭ്രമണ പഥത്തിൽ ഉപേക്ഷിച്ചിട്ട് മൂന്നാം ഘട്ടവും താഴേക്ക് പതിക്കുക. പ്രിയമുള്ളവരെ, അബ്രഹാമിന്റെ ജീവിതത്തിൽ താൻ ജനിച്ചു വളർന്ന് തന്നെ 75 വയസ്സ് വരെയും തന്നെ പരിപാലിച്ച, തനിക്ക് ചോരയും നീരും നൽകിയ, തനിക്ക് മച്ചയും മാംസവും നൽകിയ, ജഡപ്രകാരം തന്നെ സംരക്ഷിച്ച, തന്നെ സ്നേഹിച്ച ഒന്നാം ഘട്ടത്തെ 75-ാമത്തെ വയസ്സിൽ ഊരിൽ ഉപേക്ഷിച്ചിട്ട് അബ്രഹാം യാത്ര തുടരുകയാണ്. ഹാരാനെത്തിയപ്പോൾ നമ്മൾ കാണുകയാണ് തന്റെ പിതാവിനോട് ബൈ ബൈ പറഞ്ഞിട്ട്, പിതാവേ അവിടുന്ന് ഇവിടം വരെയേ ഉള്ളൂവെങ്കിൽ എനിക്കിവിടെ നിൽക്കാൻ സാധ്യമല്ല. എന്റെ വിളി പിതാവിനോടൊപ്പം ആയിരിക്കാനല്ല, എന്റെ വിളി ദൈവവചനത്തോടൊപ്പം ആയിരിക്കാനാണ്. പിതാവേ വേദനയോടെ ഞാൻ അങ്ങേ വേർപിരിയട്ടെ. ഒരുപക്ഷെ നമ്മുടെ ആത്മീയ പിതാക്കന്മാരെക്കാൾ മുമ്പോട്ട് പോകേണ്ടതായ അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. എന്നെ വചനത്തിൽ ജനിപ്പിച്ചത് വിനോയ് ബ്രദർ പറഞ്ഞു, കോട്ടയിലെ പിതാക്കന്മാരാണ്, ധ്യാന ഗുരുക്കന്മാരാണ് ദൈവത്തിൽ ജനിപ്പിച്ചത്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പിതാവ് പറയുകയാണ്, ഞാൻ ഇവിടെ വരേ ഉള്ളൂ. എന്നെ ജനിപ്പിച്ച പിതാവ് പറയുകയാണ്, ഇതിന്റെ അപ്പുറത്തേക്ക് എനിക്ക് വരാൻ നിർവാഹമില്ല. വളരെ വേദനയോടെ ആ പിതാവിനോട് യാത്ര പറഞ്ഞിട്ട് വരികയാണ്, പിതാവേ നിന്നോടൊപ്പം ആയിരിക്കാനല്ല, ഇതിനോടൊപ്പം ആയിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വിട പറയട്ടെ, ഞാൻ പിന്നെ കാണാം. ഇതിനെ മാറോട് ചേർത്ത് മുമ്പോട്ട് പോകുന്ന അബ്രഹാമിനെ കാണാൻ കഴിയും. എന്റെ വിളി എന്റെ ആത്മീയ പിതാവിനോടൊപ്പം ആയിരിക്കാനല്ല, എന്റെ വിളി വചനത്തോടൊപ്പം ആയിരിക്കാനാണ്. രണ്ടാം ഘട്ടവും പിന്തിരിഞ്ഞ് വീണ്ടും അബ്രഹാം മുമ്പോട്ട് പോവുകയാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ വേർപാടുകൾ തീരുന്നില്ല. ദൈവം ഉദ്ദേശിക്കുന്ന ഭ്രമണപഥത്തിലേക്ക് ഈ ഭൂമിയുടെ എല്ലാ ആകർഷണത്തെയും അതിജീവിക്കുന്ന ഈ ഭൂമി ഇപ്പോൾ തന്നെ ആകർഷിക്കുന്നതേയില്ല. ഈ ഭൂമിയിൽ ഞാൻ അകലെയാണ്, ഈ ഭൂമിക്ക് തൊടുവാൻ കഴിയാത്ത അകലത്തിലാണ് എന്നുള്ള നിലയിൽ അതേ ദൈവം ആഗ്രഹിക്കുന്ന അതിലേക്ക് എത്തുവാൻ വീണ്ടും ചിലതിനെ വേദനയോടെ പുറന്നുള്ളതിനെ നമുക്ക് കാണുവാൻ കഴിയും. ഏകദേശം 80-85 വയസ്സുള്ളവനായപ്പോൾ അവന്റെ ജീവിതത്തിലേക്ക് വേറൊരു വ്യക്തി കടന്നു വരികയാണ്. വേറൊരു വേർപാടിന്റെ അവസ്ഥ നമ്മൾ കാണുകയാണ്. ലോത്തുമായിട്ടുള്ള വേർപാടിനെ നമ്മൾ കാണുക. ഊരിൽ നിന്ന് ഹാരാനിൽ വന്ന് പാർത്തു. ഹാരാനിൽ വന്ന് അപ്പൻ അവിടെ നിൽക്കുകയാണ്. വീണ്ടും പോരുമ്പോൾ ലോത്ത് കൂടെ ഉണ്ട്. കനാൻ ദേശം വരെയും ലോത്തെത്തി. വാഗ്ദത്ത ദേശം വരെയും ലോത്ത് കൂടെ ഉണ്ടായിരുന്നു. കനാൻ ദേശത്തെത്തിയപ്പോൾ അവന്റെ കാഴ്ചപ്പാടുകൾ മാറിപ്പോയി. നമ്മൾ വ്യക്തമായി വായിക്കുന്നു, താൻ നോക്കി സൊദോം ഗൊമോറ യോർദാൻ അക്കരെയുള്ള സ്ഥലമെല്ലാം പച്ചപ്പുള്ളതെന്ന് അവൻ കണ്ടു. അബ്രഹാം നോക്കി ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതായ നഗരത്തെ കണ്ടു, നോക്കി, അതിനുവേണ്ടി കാത്തിരുന്നു എന്ന് ബൈബിൾ എഴുതിയിരിക്കുമ്പോൾ തന്നോട് കൂടെ വന്ന ലോത്ത് നോക്കി സൊദോമിന്റെ പച്ചപ്പിനെ കണ്ടു. അബ്രഹാം പറഞ്ഞു, സോറി, ഇറ്റ്സ് ടൈം ടു പാർട്ട്. നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട്, നീ കണ്ടത് നീ തെരഞ്ഞെടുത്താട്ടെ, ശേഷിപ്പ് എനിക്ക് മതി, വി ക്യാൻ പാർട്ട്. പ്രിയമുള്ളവരെ, ഇത് അപ്പനെയും പിരിഞ്ഞ് വീണ്ടും ദൈവം ആഗ്രഹിച്ച കനാൻ ദേശത്തേക്ക് ആ പാലും തേനും ഒഴുകുന്ന വാഗ്ദത്ത ദേശത്ത് കാലെത്തിയപ്പോൾ വീണ്ടും തന്റെ ആരംഭം മുതൽ ഇതുവരെയും തന്റെ കൂടെ ഉണ്ടായിരുന്ന തന്റെ കൂട്ടു സഹോദരനായ ലോത്ത് അബ്രഹാം തിരിച്ചറിയുകയാണ്. അവന്റെ ദൃഷ്ടികൾ ലോകത്തിലാണ്, അവന്റെ കാലുകളെ നയിക്കുന്നത് ലോകമാണ്, അവന്റെ ഹൃദയത്തിൽ കയറിയിരിക്കുന്ന ലോകമാണ്, അവന്റെ നിക്ഷേപം ഇരിക്കുന്നത്, അവന്റെ ഹൃദയം ഇരിക്കുന്നിടത്ത് അവന്റെ നിക്ഷേപം ഇരിക്കുകയാണ്. അവന്റെ നോട്ടം ലോകത്തിലാണ്. അബ്രഹാം പറഞ്ഞു, എന്നെ വെറുതെ വിട്ടേക്ക്, നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് യാത്ര ചെയ്യുക സാധ്യമല്ല. ഒരു ഘട്ടം കൂടെ കത്തി പുറകോട്ട് വീഴുകയാണ്. അതുവരെയും തനിക്ക് ഊർജം പകർന്ന, ഞാൻ നിന്നോട് കൂടെ ഉണ്ട് അബ്രഹാമേ, ആരെല്ലാം നിന്നെ പരിഹസിച്ചാലും ആരെല്ലാം നിന്നെ തള്ളിപ്പറഞ്ഞാലും അബ്രഹാമേ ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ നിന്റെ തുണയാണ് എന്ന് പറഞ്ഞ ലോത്തിനോട് ചില ഇഷ്യൂസിന്റെ കാരണത്തിൽ ഒരുമിച്ച് പോകാൻ സാധ്യമല്ലാത്ത ചില വെളിപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ, ഒരു കാരണവശാലും യോജിക്കാൻ കഴിയാത്ത ചില കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ ലോത്തിനെ ഒഴിവാക്കണ്ട, വേദനയോടെ ഒഴിവാക്കുന്ന അബ്രഹാമിനെ നമ്മൾ കാണുകയാണ്. അബ്രഹാമിന്റെ ജീവിതത്തിലെ വേർപാടുകൾ തീരുന്നില്ല. വീണ്ടും നമ്മൾ കാണുന്നത് ഹാഗാർ എന്ന് പറഞ്ഞൊരു മിസ്രയീമ്യ ദാസിയെ സാറായി അവർ ഭാര്യയായി കൊടുക്കുകയാണ്. എന്നാൽ താൻ ഗർഭിണിയായി എന്ന് കണ്ടപ്പോൾ ഇവൾ സാറായിയെ പുച്ഛിച്ചു. സാറായി പറഞ്ഞു, ഇതാ നിന്റെ ദാസി എന്നെ പുച്ഛിക്കുന്നു, ഞാൻ അവൾക്ക് നിന്ദാപാത്രമായിരിക്കുന്നു. അബ്രഹാം പറഞ്ഞു, അവൾ നിന്റെ കയ്യിലിരിക്കുന്നു, നിനക്ക് ഇഷ്ടം പോലെ ചെയ്യാം. അങ്ങനെ സാറായി ഹഗാറിനെ പറഞ്ഞു വിടുകയാണ്. അവൾ ഗർഭിണിയാണ്. സാറായിക്ക് ആ വേർപാട് ഒട്ടും വിഷമമുള്ളതാക്കുന്നതല്ല. പക്ഷേ അബ്രഹാമിന് അറിയാം അവൾ ഉദരത്തിൽ വഹിക്കുന്നത് എന്റെ കുഞ്ഞിനെയാണ്. പക്ഷേ മുന്നോട്ടുള്ള പ്രയാണത്തിൽ സാറായി എന്നും ചേർത്ത് നിർത്തണമെന്നോ, സാറായി ഞാൻ എനിക്കുണ്ടായ ശിശു വിലയേറിയവനാണെന്നോ അബ്രഹാം കരുതിയില്ല. പിന്നെയും നമ്മൾ കാണുമ്പോൾ സാറായി മടങ്ങി വന്നു, അബ്രഹാമിനൊരു മകനെ പ്രസവിച്ചു. 80-85 വയസ്സുള്ള ഒരു വൃദ്ധന് ആദ്യമായിട്ട് തന്റെ വീട്ടിൽ ജനിച്ച എലിയാസറിനേക്കാളപ്പുറമായി എന്റെ രക്തത്തിൽ ജനിച്ച ഇസ്മായിൽ എന്ന് പറയുവാൻ ഒരു കുഞ്ഞിക്കാല് കാണുവാൻ ഭാഗ്യം വന്നു. 85 വയസ്സിൽ ദീർഘമായ നാളുകൾക്ക് ശേഷം തന്നെ അപ്പ എന്ന് വിളിക്കുവാൻ തന്റെ രക്തത്തിൽ ഒരു മകനുണ്ടായി. നമുക്കെല്ലാം 25-30 വയസ്സിൽ മക്കളുണ്ടായവരാണ്. നമ്മളെ അവരപ്പ എന്ന് വിളിക്കുമ്പോൾ നമ്മളുടെ ഹൃദയം അവരോട് ഒട്ടിച്ചേരുന്നത് നമുക്ക് അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവരാണ്. ഏതൊരു പിതാവിനും മാതാവിനും അറിയാവുന്ന സംഗതിയാണ്. അതിൽ നുളവാകുന്ന അറ്റാച്ച്മെന്റ് അത്ര വലുതാണ്. തന്റെ ഊരിൽ വെച്ച് തന്റെ മാതാപിതാക്കളെ പിരിഞ്ഞു, ഹാരാനിൽ വെച്ച് തന്റെ പിതാവിനെ പിരിഞ്ഞു, വീണ്ടും മുമ്പോട്ട് വന്നപ്പോൾ ലോത്തിനെ പിരിഞ്ഞു, വീണ്ടും ഒരിക്കൽ ഹാഗാറിനെ പിരിഞ്ഞു. എന്നാൽ വീണ്ടും തനിക്കൊരു മകൻ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇസ്മായിൽ പരിഹാസി എന്ന് കണ്ടിട്ട് സാറ പറയുകയാണ്, ഇവൻ എന്റെ മകനോടുകൂടെ അവകാശിയാകുകയില്ല, ദാസിയെയും മകനെയും പുറത്താക്കി കളക. പ്രിയമുള്ളവരെ, 10-20 വർഷം തന്റെ മകനെന്ന് കരുതി ഓമനിച്ച് വളർത്തിയ ഇസ്മായിൽ ഒരു സുപ്രഭാതത്തിൽ സാറ പറയുകയാണ്, ദാസിയെയും മകനെയും പുറത്താക്കി കളക. ദാസിക്ക് സാറായിക്ക് ഹാഗാറിനെ വിളിക്കാം, ദാസി എന്ന് വിളിക്കാം. അബ്രഹാമിന് അവളെ ദാസി എന്ന് വിളിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. സാറായിക്ക് ഇസ്മായിലിനെ ദാസിയുടെ മകനെന്ന് വിളിക്കാം. അബ്രഹാമിന് ഇസ്മായിൽ സ്വന്തം മകനാണ്. അബ്രഹാമിന് അത് അനിഷ്ടമായി. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, സാറായിയുടെ വാക്ക് കേൾക്കുക, നീ ഇനിയും ബഹുദൂരം മുമ്പോട്ട് പോകേണ്ടതുണ്ട്. യു ഫോർഗെറ്റ് ഹെർ. ആ ഘട്ടം റോക്കറ്റ് കത്തി വീഴട്ടെ, അത് വേർപെടട്ടെ. പ്രിയമുള്ളവരെ, ഒരു തുരുത്തി വെള്ളവും ഒരു കഷ്ണം അപ്പവും കൊടുത്ത് തന്റെ മകനെ യാത്രയാക്കുന്ന ആ പിതാവിനെ കാണാൻ കഴിയുന്നുണ്ടോ? തന്റെ ദൈവത്തിന്റെ വചനത്തിന് മുമ്പിൽ അനേക ഘട്ടങ്ങൾ കത്തി വീഴുകയാണ്, അനേക പ്രിയപ്പെട്ടവരോട് വേർപിരിയേണ്ടി വരികയാണ്. ലോത്ത് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ നീ വിവേകളധികമായി എന്നെ സ്നേഹിക്കുമെന്നോ എന്ന് പത്രോസിനോട് ചോദിച്ചെങ്കിൽ അബ്രഹാമിനോട് എണ്ണി എണ്ണി പറയാം, ദൈവമേ നിന്നേക്കളധികമായി ഞാൻ ഇവയൊന്നും സ്നേഹിച്ചിട്ടില്ല, ഞാൻ എന്റെ ഊരിനെ സ്നേഹിച്ചിട്ടില്ല, ഞാൻ എന്റെ പിതാവിനെ സ്നേഹിച്ചിട്ടില്ല, ഞാൻ ലോത്തിനെ സ്നേഹിച്ചിട്ടില്ല, ഞാൻ ഹാഗാറിനെ സ്നേഹിച്ചിട്ടില്ല, ഞാൻ ഇസ്മായിലിനെ സ്നേഹിച്ചിട്ടില്ല, നിന്റെ വചനത്തേക്കാൾ അധികമായി ഞാൻ ഒന്നിനെ സ്നേഹിച്ചിട്ടില്ല. അങ്ങനെ തന്റെ വാഗ്ദത്ത സന്തതിയായ ഇസഹാക്കും തന്റെ ഭാര്യയായ സാറായും കൂടാരത്തിൽ പാർക്കുന്ന ദിവസം ഒരു രാത്രിയിൽ ദൈവത്തിന്റെ വാക്കുകൾ ഒരിക്കൽ കൂടെ അബ്രഹാമിന്റെ ചെവിയിൽ മുഴങ്ങുകയാണ്, നീ സ്നേഹിക്കുന്ന മകനെ നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ ഹോമയാഗമായി അർപ്പിക്കുക. 75 വയസ്സ് കുറച്ചെങ്കിലും മെന്റൽ കപ്പാസിറ്റി ഉള്ള ഇമോഷണൽ കപ്പാസിറ്റി ഉള്ള ഒരു പ്രായമാണ് എന്ന് വിചാരിക്കുക. ഇപ്പോൾ അബ്രഹാം 115 വയസ്സുള്ളവനാണ്. 75 വയസ്സിലെ മനസ്സല്ല 115 വയസ്സിലെ മനസ്സ്, 75 വയസ്സിലെ ഇമോഷണൽ ഇന്റഗ്രിറ്റി അല്ല 115 വയസ്സിലെ വൈകാരിക തലമെന്ന് പറയാം. ഒരു വൃദ്ധൻ ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരം തനിക്കുണ്ടായ മകൻ, ദൈവം പറയുന്നത് ശ്രദ്ധിക്കുക, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനെ തന്നെ. അബ്രഹാമിന് ഇസ്ഹാക്കിനോടുള്ള സ്നേഹത്തെയും വികാരത്തെയും അറ്റാച്ച്മെന്റുകളെയും അറിയാൻ കഴിയാത്ത പൊട്ടനായ ഒരു ദൈവമല്ല അബ്രഹാമിനോട് സംസാരിക്കുന്നത്. അപ്പനും മകനും തമ്മിലുള്ള സ്നേഹത്തിന്റെ ആഴത്തെ അളന്നറിഞ്ഞിട്ടുള്ള ദൈവമാണ് സംസാരിക്കുന്നത്. ഇതുവരെയും ഒരു പിതാവിനോട് ദൈവം ആവശ്യപ്പെടാത്ത ഒരു കാര്യമാണ് 100ഓ 1000ഓ മക്കളുള്ള ഒരു പിതാവിനോട് ആവശ്യപ്പെടാത്ത ഒരു കാര്യമാണ് ഒരേ ഒരു മകനുള്ള അബ്രഹാമിനോട് ദൈവം ആവശ്യപ്പെട്ടത്. എനിക്ക് 4 മക്കളുണ്ട്, ഇവിടെ ഇരിക്കുന്ന ചിലർക്ക് 2 മക്കളുണ്ട്, ഇവിടെ ചിലർക്ക് 3 മക്കളുണ്ടാവും. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ സ്വന്തം മകന്റെ തല മുമ്പോട്ട് പിടിച്ചിട്ട് കഴുത്തിൽ കത്തി വയ്ക്കുന്നത് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുന്നുണ്ടോ? ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിച്ചില്ല. Can you visualize that? Can you imagine that? എന്റെ മകൻ അപ്പാ അപ്പാ എന്ന് വിളിക്കുന്നതിനിടയിൽ ആ വാ പൊത്തിപ്പിടിച്ചുകൊണ്ട് ദയനീയമായിട്ട് ജീവന് വേണ്ടി കെഞ്ചി എന്റെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ ആ മുഖം മറച്ചുകൊണ്ട് എന്റെ മകന്റെ കഴുത്തറക്കുന്നത് കാണാനുള്ള ശേഷി ഉണ്ടോ? വിഷ്വലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ? ഇവിടെ ഇരിക്കുന്ന പിതാക്കന്മാരോട് ഞാൻ ചോദിക്കുക, സാധിക്കില്ല. എത്രയോ അപ്പനമ്മമാർ ആത്മഹത്യക്ക് തീരുമാനമെടുത്തിട്ട് മക്കളെ കൊല്ലാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് പുറകോട്ട് പോയിട്ടെന്ന് പറയോ? അവന്റെ കൈ കയറെ കുറുക്കിടാൻ ഈസി ആയിട്ട് പറ്റും. അവന്റെ ഭാര്യയെ ഒരു പക്ഷേ ഇത്തിരി വിഷമമാണെങ്കിൽ സാധിക്കുമായിരിക്കും, പക്ഷേ ഒന്നും അറിയാതെ തന്നെ അപ്പാ എന്ന് വിളിക്കുന്ന മകനെ കൊല്ലുവാൻ കഴിയുന്ന പിതാക്കന്മാർ ഏറെയില്ല. പ്രാക്ടിക്കലി ഇംപോസിബിൾ. ദൈവം പറഞ്ഞു, നീ സ്നേഹിക്കുന്ന മകനെ നിന്റെ ഏകജാതനെ തന്നെ ഹോമയാഗമായി അർപ്പിക്കുക. ഈ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എന്റെ മകൻ ഇസഹാക്ക് ചാരമായി തീർന്നാൽ ആ ചാരത്തിൽ നിന്ന് സന്തതി ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയുമെന്നുള്ള ഉറച്ച കാൽവയ്പ്പുകളോടെ അതിരാവിലെ എഴുന്നേറ്റ് ദാസന്മാരെയും കൂട്ടി തന്റെ മകനെയും കൂട്ടി 3 ദിവസം വഴിദൂരമുള്ള മലയിലേക്ക് നടന്നു പോകുന്ന അബ്രഹാമിനെ നമ്മൾ കാണുകയാണ്. 22ാം അധ്യായത്തിൽ ഞാൻ 22-ാം അധ്യായം വായിക്കുമ്പോൾ ദൈവത്തോട് ഒരു കാര്യം ചോദിക്കാറുണ്ട്, കർത്താവേ നീ എന്തിന് 3 ദിവസത്തെ വഴി ദൂരം വെച്ചു? 1 മണിക്കൂറായിരുന്നെങ്കിൽ ഇറ്റ് വാസ് ഈസിയർ ഫോർ ദാറ്റ് ഓൾഡ് ഫാദർ. 3 ദിവസം മരിക്കാൻ പോകുന്ന തന്റെ മകന്റെ കാവൽക്കാരനായിരിക്കുക. നിങ്ങൾ വിചാരിച്ചു നിന്റെ മകനെ, നിങ്ങളുടെ മകനെ കുറിച്ച് ഡോക്ടർ പറയുകയാണ് ഇനി 3 ദിവസം കൂടെ ഉള്ളൂ, നിന്റെ മകൻ മരിക്കും. ആ മകനോടൊപ്പം 3 ദിവസം ചെലവഴിക്കുന്നത് സങ്കല്പിക്കാൻ പറ്റുമോ? സ്നേഹിച്ചു തീരുന്നില്ല. ഒരായുസിൽ കൊടുക്കാവുന്ന സ്നേഹം മുഴുവൻ ആ 3 ദിവസം കൊണ്ട് കൊടുക്കാൻ ശ്രമിക്കുക. താൻ തന്നെ കൊല്ലുവാൻ കൊണ്ടുപോകുന്ന ഒരു മകനെ 3 ദിവസം സൂക്ഷിക്കുക എന്നുള്ളത് എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നറിയാം. അബ്രഹാം പതറിയില്ല, വിശ്വാസത്തിന്റെ ചുവടുകൾ മുമ്പോട്ടാണ്. എല്ലാ തടസ്സങ്ങളെയും മുൻകൂട്ടി കണ്ട് ഒഴിവാക്കി. അതിരാവിലെ എഴുന്നേറ്റ് സാറയോട് തന്റെ ദർശനം പങ്കുവച്ചിട്ടില്ല. സാറായിക്ക് അത് ഉൾക്കൊള്ളാനുള്ള മനസ്സില്ല. അന്ന് പ്രഭാതത്തിൽ ഇസഹാക്കിനെയും കൊണ്ട് യാത്ര പുറപ്പെട്ടപ്പോൾ, കൂടാരത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വേറൊരു വ്യക്തിയോട് മനസ്സുകൊണ്ട് വേർപെട്ടു. താൻ സ്നേഹിക്കുന്ന തന്റെ സഹധർമ്മിണി, പ്രിയതമേ എനിക്ക് നിന്നേക്കാൾ വലുത്, എനിക്ക് നിന്റെ വികാരത്തേക്കാൾ വലുത്, എനിക്കെന്റെ ദൈവമാണ്. നിന്റെ വികാരത്തെ എനിക്ക് നന്നായി മനസ്സിലാക്കുവാൻ കഴിയും. ഒരു അമ്മ എന്നുള്ള നിലയിൽ നീ ഇസഹാക്കിനോട് എന്തുമാത്രം അറ്റാച്ചിലാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. പക്ഷെ ക്ഷമിക്കണം പ്രിയതമേ, ദൈവത്തിന് വേണ്ടി ഞാൻ നിന്നെ മറക്കുകയാണ്. എനിക്ക് നിന്നേക്കാൾ വലുത് എന്റെ ദൈവമാണ്. വീണ്ടും മുമ്പോട്ട് നടക്കുമ്പോൾ മോറിയമ്മയുടെ താഴെ തന്റെ 2 ബാല്യക്കാരെ നിർത്തി മകനെയും കൂട്ടി മല കയറുന്ന സമയത്ത് തന്റെ നിഷ്കളങ്കതയിൽ നിന്ന് ഇസ്ഹാക്ക് ചോദിക്കുന്ന ഒരു ചോദ്യം, ഏതൊരപ്പനെയും തകർക്കുവാൻ മതിയായ ചോദ്യം. അപ്പൊ ഹോമയാഗത്തിനുള്ള മൃഗം എവിടെ? ഇങ്ങനെ ഒരു ചോദ്യം അബ്രഹാം പ്രതീക്ഷിച്ചിരുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വളരെ ആകസ്മികമായി പിള്ളേരുടെ ചോദ്യങ്ങൾ അങ്ങനെയാണ് പലപ്പോഴും. ആ സമയത്ത് പ്രതീക്ഷിക്കാത്ത സമയത്ത് പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ചോദിക്കുന്നവരാണ് കുട്ടികൾ. മാതാപിതാക്കളുടെ താളം കെടുത്തുവാൻ തക്കവണ്ണം മതിയായതാണ് പലപ്പോഴും കുട്ടികളുടെ ചോദ്യങ്ങൾ. അബ്രഹാമിന്റെ മുഴുവൻ ധൈര്യത്തെയും ചോർത്തിക്കളയുവാൻ, അബ്രഹാമിന്റെ മുഴുവൻ വികാരത്തെയും പിടിച്ചൊലയ്ക്കുവാൻ, അബ്രഹാമിനെ വട്ടപൂജ്യമാക്കുവാൻ മതിയായ ചോദ്യം. ഉത്തരം പറയാൻ സാധ്യമല്ലാത്ത ഒരു ചോദ്യമാണ് ഇസഹാക്ക് തൊടുത്തുവിട്ടത്. ഹോമയാഗത്തിനുള്ള മൃഗം എവിടെ? ഒരു നിമിഷം അബ്രഹാം പതറിക്കാണും, മകനെ വിറക് ചുമക്കുന്ന നീയാണ് ഹോമയാഗത്തിനുള്ള മൃഗം. എന്നാൽ ഉത്തരം മാറ്റി പറഞ്ഞുകൊണ്ട് തന്മകളിലേക്ക് കയറിപ്പോവുകയാണ്. അവിടെ തനിയാഗപീഠം പണിതു, വിറകടുക്കി. ഇസഹാക്കിനെ ബലമായിട്ടാണോ, അത് അവനോട് പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടാണോ അവനെ കെട്ടി യാഗപീഠത്തിന് മുകളിൽ കിടത്തിയതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും കൈകളും കാലുകളും കെട്ടി തന്റെ മകനെ പരകിന്റെ മുകളിൽ കിടത്തി. ഏറ്റവും വലിയ ക്രിമിനൽസിൽ പോലും, ഏറ്റവും ക്രിമിനൽ മൈൻഡ് ഉള്ളവർക്ക് പോലും മനസ്സിൽ നിന്ന് മായ്ക്കാൻ കഴിയാത്ത ചിത്രം എന്ന് പറയുന്നത് തങ്ങളുടെ ഇരകളുടെ അവസാനത്തെ നോട്ടം അവർക്ക് മറക്കാൻ കഴിയില്ല. ദയനീയമായി എന്നെ കൊല്ലല്ലേ എന്ന് പറഞ്ഞ് കെഞ്ചുന്ന തന്റെ ഇരയുടെ ആ കണ്ണുകളെ മറക്കുവാൻ ഒരു ക്രിമിനലിനും കഴിയത്തില്ല. എന്നെ കൊല്ലല്ലേ എന്ന് പറയുന്ന കെഞ്ചുന്ന തന്റെ മകന്റെ കണ്ണുകളെ മറച്ചത് തന്റെ കണ്ണിൽ ഉരുണ്ടുകൂടിയ കണ്ണുനീരായിരുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പ്രിയമുള്ളവരെ, അവിടെ വെച്ച് അബ്രഹാം കത്തി ഉയർത്തിയപ്പോൾ ആ കത്തി പ്രഖ്യാപിച്ചു, ദൈവമേ, എനിക്ക് നിന്നേക്കാൾ വലുതായ ലോകത്തിലൊന്നുമില്ല. നിന്നേക്കാൾ ഞാൻ ഒന്നിനെയും സ്നേഹിക്കുന്നില്ല. നിന്നേക്കാൾ ഞാൻ ഒന്നിനോട് അറ്റാച്ച്ഡ് അല്ല. നിന്നേക്കാൾ എനിക്കൊന്നും വിലയേറിയതല്ല. അബ്രഹാമിന്റെ അധരങ്ങളല്ല അത് പ്രഖ്യാപിച്ചത്, അബ്രഹാമിന്റെ കത്തിയാണ് പ്രഖ്യാപിച്ചത്. വിശ്വാസത്താൽ അബ്രഹാം യാഗം കഴിക്കുവാൻ ഇടയായി തീർന്നു. വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ പ്രവൃത്തിയായിട്ട് അബ്രഹാമിന്റെ ജീവിതത്തിൽ എബ്രായ ലേഖനത്തിലും ഉൽപ്പത്തി പുസ്തകത്തിലും അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് തന്റെ മകന്റെ യാഗമാണ്. ഇതിനേക്കാൾ വലിയൊരു പ്രവൃത്തി അതിനുശേഷം ദൈവം അബ്രഹാമിന്റെ വിശ്വാസത്തെ പരീക്ഷിച്ചതായിട്ടില്ല. ഇതിലും വലിയൊരു വിശ്വാസത്തിന്റെ പ്രവൃത്തി ബൈബിളിൽ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ വയോവൃദ്ധൻ ഒരായിരം വട്ടം ദൈവത്തോട് പറഞ്ഞിട്ടുണ്ടാവും, ദൈവമേ, ഈസഹാക്കിന് പകരം 15 വയസ്സുള്ള എന്റെ ഓമന മകന് പകരം അവിടുന്ന് എന്നെയാണ് ചോദിച്ചതെങ്കിൽ ഞാൻ 1000 വട്ടം ഹോമയാഗമായി തീരാമായിരുന്നു. തങ്ങളുടെ മക്കളുടെ ശവപ്പെട്ടിക്ക് അരികിലിരുന്ന് കരയുന്ന എത്രയോ അമ്മമാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. മോനെ, ദൈവമേ, എന്തിനിവനെ വിളിച്ചു, ഞാൻ വരുമായിരുന്നല്ലോ, ഇവന് പകരം ഞാൻ മരിക്കുമായിരുന്നല്ലോ എന്ന് വിളിച്ച് മാറത്തടിച്ച് കരയുന്ന എത്രയോ അമ്മമാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അബ്രഹാമിന് എത്രയോ വട്ടം സമ്മതമായിരുന്നു, ദൈവമേ, ഈ വയോവൃദ്ധനെ അവിടെ നിർത്താട്ടെ, ഞാൻ പോരെ കർത്താവേ, ഞാൻ പോരെ കർത്താവേ, എന്റെ രക്തം പോരെ കർത്താവേ, ഈ ഈ നരച്ചുപോയ ഈ ഈ ഈ ക്ഷീണിച്ചു പോയ ഈ ശരീരം പോരെ കർത്താവേ, നിനക്ക് എന്റെ മകനെ സ്പെയർ ചെയ്യാൻ പാടില്ലേ? അബ്രഹാമിന് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ അറിയാ. അബ്രഹാമിന് കൊതിക്കാവുന്ന, അബ്രഹാമിന് ദൈവത്തോട് ചോദിച്ചു വാങ്ങാവുന്ന ചോയ്സസ്. ദൈവം ചോദിച്ചത് അവന്റെ പ്രാണനേക്കാൾ വിലയേറിയതിനെയാണ്. അവന്റെ പ്രാണനെ ചോദിച്ചെങ്കിൽ അബ്രഹാമിന് 1000 വട്ടം സമ്മതമായിരുന്നു എന്നെ എറിഞ്ഞു കൊടുക്കുക. പൗലോസ് പറഞ്ഞു, ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായിരുന്നില്ല. ഈ ലോകത്തിൽ എന്റെ ദൈവമേ, അങ്ങേയേക്കാൾ വിലയേറിയതായി ഞാൻ ഒന്നും കാണുന്നില്ല. നമ്മൾ പാട്ട് പാടാറുണ്ട്, എൻ പ്രിയനെ പോൽ സുന്ദരനായി ആരെ ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. സുന്ദരനാ മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര, പ്രാകൃതരം ജാരന്മാരെ വരിക്കുമോ വത്സല, മണ്ണെ പ്രതി മാണിക്കം വേടിയുകില്ല ഞാൻ. ലോകസുഖ സൗകര്യങ്ങൾ ലാകുന്ന പ്രതാപങ്ങൾ മോടിയോട് കൂടെ എന്നെ സുന്ദരനാം മനോഹര നിന്നെ പിരിയാത്ര, പ്രാകൃതരാം ഉള്ളത്തിൽ കുമിള പോലെ സുന്ദരനാ മനോഹര ഓറിയാമലയുടെ മുകളിൽ എൻ പ്രിയനെ പോൽ സുന്ദരനായി ആരെയും ഞാൻ കാണുന്നില്ല. ഈ പാട്ടുകൾ പാടിയത് അബ്രഹാമിന്റെ അധരങ്ങളല്ല, അന്നത്തെ ഗാനശുശ്രൂഷ ഏറ്റെടുത്തത് അബ്രഹാമിന്റെ കത്തിയാണ്. അബ്രഹാമിന്റെ ജീവിതമാണ് അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ ആഴത്തെ വെളിപ്പെടുത്തിയത്. വില്യം ഗേറി ഇംഗ്ലണ്ടിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നപ്പോൾ മിഷണറി പ്രസ്ഥാനങ്ങളുടെ പിതാവ്, ആദ്യമായിട്ടൊരു യുവാവ് ഇന്ത്യയിലേക്ക് വന്നപ്പോൾ നമുക്കറിയാം അദ്ദേഹത്തിന്റെ മക്കൾ ഓരോരുത്തർ അസുഖം ബാധിച്ച് മരിക്കാനിടയായി തീർന്നു. പെട്ടി അടിക്കുവാൻ ആളില്ല, കുഴി കുത്തുവാൻ ആളില്ല. ഞാൻ നമ്മൾ ഡോക്യുമെന്റ് കണ്ടിട്ടുണ്ടാകുമല്ലോ, വില്യം ഗേറി തന്നെ തൂമ്പായെടുത്ത് കുഴി കുത്തി തന്റെ മകന്റെ ശവശരീരം തുണിയിൽ പൊതിഞ്ഞ് പെട്ടിയിൽ, താൻ തന്നെ ആണി അടിച്ചുണ്ടാക്കിയ പെട്ടിയിൽ വെച്ചു. ചുമക്കാൻ ആളെ കിട്ടാഞ്ഞിട്ട് താൻ തന്റെ മകന്റെ ശരീരവും ചുമന്ന് പെട്ടിയിലേക്ക് വെച്ചു. മണ്ണിട്ട് മൂടി താൻ തന്നെ പുരോഹിതനായി നിന്നുകൊണ്ട് മകന് വേണ്ട അവസാന സംസ്കാര ശുശ്രൂഷകൾ നടത്തി. ഒന്ന് രണ്ട് മൂന്ന് മക്കളെ സ്വന്തം കൈകൊണ്ട് പിതാവ് കുഴിച്ചിട്ടു. സഹിക്കാൻ കഴിയാത്ത ഭാര്യ മാനസിക രോഗിയായി. ഇതെല്ലാം കഴിഞ്ഞ് താൻ ഇംഗ്ലണ്ടിലെ സുഖസൗകര്യത്തിലേക്ക് മടങ്ങുകയല്ല ചെയ്തത്, ഇന്ത്യയിലെ 40 ഭാഷകളിലേക്ക് ബൈബിൾ വിവർത്തനം ചെയ്തത് ഇന്ത്യയിൽ യേശുവിന് വേണ്ടി മരിച്ചു. എൻ പ്രിയനെ പോൻ സുന്ദരനായി, ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല എന്ന് പാടിയത് വില്യംഗേറിയുടെ അധരങ്ങളല്ല, വില്യംഗേറിയുടെ തൂമ്പയാണ്, വില്യംഗേറിയുടെ പ്രവൃത്തിയാണ് പ്രഖ്യാപിച്ചത്. എന്റെ ദൈവം എനിക്ക് വലിയവനാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ പാട്ടറിയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ ജീവനേക്കാൾ നീ വലിയതാണ് എനിക്ക്. എൻ പ്രേമ ഗീതമാല്ലേ നിങ്ങൾ പാടാറില്ലേ, എൻ ജീവനേക്കാൾ നീ വലിയതാണ് എനിക്ക്. നിങ്ങൾ അബ്രഹാമിനെ സങ്കല്പിച്ചിട്ടുണ്ടോ? ദൈവം പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, നിന്റെ ഏകജാതനായ മകനെ ഹോമയാഗമായി അർപ്പിക്കുക. അപ്പോൾ പിറ്റേന്ന് രാവിലെ, ഞാൻ ഈ കഥ മാറ്റി പറയുക, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. പിറ്റേന്ന് രാവിലെ അബ്രഹാം തന്റെ കൂടാരത്തിന് മുമ്പിൽ ഒരു പന്തൽ ഉയർത്തി, രണ്ട് മൈക്ക് സെറ്റ് വാടകയ്ക്ക് മേടിച്ചു, ഒരു ഓർഗനിസ്റ്റിനെയും രണ്ട് പാട്ടുകാരെയും സംഘടിപ്പിച്ചു, കുറെ പ്രാസംഗികരെ ഇതുപോലെയുള്ള ഉണക്കകളെ കൂലിക്കും വിളിച്ചു. ഫെസ്റ്റിവൽ ഓഫ് ഫെയ്ത്ത്. വിശ്വാസവീരനായ അബ്രഹാം തന്റെ വിശ്വാസത്തിന്റെ ഉത്സവം കൊണ്ടാടാൻ പോവുകയാണ്. തമ്പേർ റെഡി, ഓർഗൻ റെഡി, പാട്ടുകാർ റെഡി. അബ്രഹാമിന്റെ പാട്ട്, എൻ ജീവനെ കാളും വലിയ ഓ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. അതിനിടയിൽ അബ്രഹാം പിതാവിന്റെ വിശ്വാസ പ്രഖ്യാപനം, എന്റെ ഈ മകൻ ഇസഹാക്കിനെ ഹോമയാഗമായി അർപ്പിച്ചാൽ ആചാരത്തിൽ നിന്ന് സന്ധ്യത ഉളവാക്കുവാൻ എന്റെ ദൈവം മതിയായ ദൈവമാണ്. എല്ലാവരും കൈകളെ ഉയർത്തി ഹല്ലേലൂയാ പറഞ്ഞാട്ടെ. ഓ നിർക്കുന്നില്ല, ഹല്ലേലൂയയുടെ ഘോഷമാണ്. ഒരു ദിവസമല്ല, രണ്ടു ദിവസമല്ല, 40 ദിവസം ഫെസ്റ്റിവൽ ഓഫ് ഫെയ്ത്ത്. എല്ലാ പാട്ടുകളും പാടുന്നുണ്ട്. എൻ ജീവനേക്കാൾ നീ എനിക്ക് വലിയതാ, എന്റെ ഇസഹാക്കിനെ ചാരമാക്കിയ ആ ചാരത്തിൽ നിന്ന് സന്ധ്യത ഉളവാക്കാൻ ദൈവം മതിയായവനാണ്. എല്ലാവരും പറഞ്ഞു, ഓ അബ്രഹാമിനിപ്പോ ഒരു വിശ്വാസികളുടെ പിതാവാരുള്ളൂ. 40 ദിവസം കഴിഞ്ഞു തമ്പേർ പൊട്ടി, ഓർഗൻ കേടായി, മൈസെറ്റ് എല്ലാം കേടായി പോയി, പലരുടെയും തൊണ്ട ഫ്യൂസ് ആയി. എല്ലാവരും പറഞ്ഞു, ഇതാണ് ഫെസ്റ്റിവൽ ഓഫ് ഫെയ്ത്ത്, ഇവനാണ് വിശ്വാസികളുടെ പിതാവ്. അവസാന ദിവസം ചിക്കൻ ബിരിയാണി അടിച്ച് എല്ലാവരും തിരിച്ചുപോയി. അബ്രഹാം അന്ന് രാത്രിയിൽ തന്റെ വിശ്വാസത്തിന്റെ ഉത്സവം കഴിഞ്ഞ് തന്റെ മകനെ കെട്ടിപ്പിടിച്ച് തന്റെ കൂടാരത്തിൽ സുഖമായി കിടന്നുറങ്ങി. ഈ ജനം യാഗം കഴിക്കാതെ വണ്ണം ആരെങ്കിലും ആലയത്തിന്റെ വാതിലുകൾ അടച്ചു കളഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. അവരുടെ ഹനനയാഗങ്ങൾ എനിക്ക് ഉറപ്പായിരുന്നു. ഹോളിലുള്ള ഇരുന്നുള്ള വിശ്വാസത്തിന്റെ പാട്ടുകൾ കേട്ടിട്ട് മോറിയ മലയിലേക്ക് പോകുവാൻ മനസ്സില്ലാതെ ഹോളിന്റെ ഉള്ളിൽ തന്റെ വിശ്വാസത്തെ ചെലവഴിക്കുന്ന വിശ്വാസിയെ കണ്ടിട്ട് ദൈവം പറയുക, ഞാൻ പ്രേമഗീതമാം, ഞാൻ പ്രിയ യേശുവേ, ഞാൻ ജീവനേക്കാൾ നീ വലിയതാണ് എനിക്ക്. ഗബ്രിയേല് ദൈവം പറയും, ഗബ്രിയേലെ പോയി അതൊന്ന് കേടാക്കാൻ പറ്റും, നീ കേടാക്കണ. പ്ലീസ്, ഐ ഹാവ് ഫെഡ് അപ്പ് വിത്ത് ദിസ്. ഇത് 2014 വിശ്വാസികളുടെ ചിത്രമാണ് ഞാൻ പറഞ്ഞു കേൾപ്പിച്ചത്. അവരുടെ വിചാരം എന്റെ പാട്ടിൽ വെളിപ്പെടുന്ന വിശ്വാസം. ഇന്നത്തെ ആവറേജ് ബന്ധക്കൂസുകാരന്റെ മനോഭാവം ഞാൻ ചിത്രീകരിക്കുകയാണ്. അവരിങ്ങനെ മതിമാറുന്ന വഴിയൻ ജീവനേ കാളും. അപ്പൊ അവിടെ ഇരുന്ന് യേശു പറയും, ഗബ്രിയേലെ എത്ര കൊടുക്കണം? 8 out of 10, 9 out of 10. അവന്റെ വിശ്വാസം എത്രയുണ്ട്? അപ്പൊ ഗബ്രിയേൽ ഒരു മാർക്ക്, മീഖായേൽ ഒരു മാർക്ക്, യേശു എല്ലാം കൂടെ കൊടുത്തു. ടോട്ടൽ കൊള്ളാം, നല്ല പെർഫോമൻസ്, 8 out of 10 total. ഇത്രയും. അപ്പൊ ഒന്നുകൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ ഒരു അവസരം തരാം. ഓക്കെ, ഇന്നത്തെ ബന്ധുപുസ്തകാരന്റെ വിചാരം ഈ പാടിന്റെ ട്യൂണും ഇതിന്റെ ഈ ഇത് കുന്ദ്രാവണ്ടി ഒക്കെ കേട്ടിട്ട് ദൈവം അപ്പഴി, ഓ അവനോ അബി സഹോദരൻ, അവന്റെ പാട്ട് കേട്ടിട്ട് എന്റെ ഹൃദയം അലിഞ്ഞുപോയി. ഈ എന്തൊരു വിശ്വാസം, ഓ ഭയങ്കരം, കൊടക്കടാ ഫുൾ വില്യം കേറി തൂമ്പായെടുത്ത് കുടിച്ച് തന്റെ മക്കളെ കുഴിച്ചിട്ടപ്പോൾ അങ്ങനെ വിശ്വാസത്തിന്റെ പാട്ട് പാടാൻ അറിയത്തില്ലായിരുന്നു. അദ്ദേഹത്തിന് വിശ്വാസത്തിന്റെ ജീവിതം ഉണ്ടായിരുന്നു. ഡേവിഡ് ലിവിംഗ്സ്റ്റൺ ആഫ്രിക്കയിൽ അനേക വർഷങ്ങൾ ജീവിച്ചിട്ട് പല നാളുകൾക്ക് ശേഷം യൂറോപ്പിലേക്ക് മടങ്ങി ചെല്ലുമ്പോൾ ഒരു കൈ ഒടിഞ്ഞു തൂങ്ങിയവനായി കരുവാളിച്ച മുഖവുമായിട്ട് കപ്പലിൽ നിറങ്ങി ചെന്നപ്പോൾ തന്റെ ഭാര്യയ്ക്ക് സ്വീകരിക്കാൻ നിന്ന് തന്റെ ഭാര്യയ്ക്ക് മനസ്സിലായില്ല. എങ്കിലും ലിവിംഗ്സ്റ്റൺ, ഇതെന്താണിത്, എന്തെല്ലാമാണ് ഈ സംഭവിച്ചിരിക്കുന്നത്? ലിവിംഗ്സ്റ്റൺ പറഞ്ഞു, ആഫ്റ്റർ ഓൾ ഇറ്റ് ഇസ് ഫോർ മൈ ലോർഡ്, എൻ ജീവനേക്കാൾ വലുതാണ് എന്റെ യേശു എന്ന് ലിവിംഗ്സ്റ്റൺ പ്രഖ്യാപിച്ചത് തന്റെ വാക്കുകളിലൂടെയല്ല, തന്റെ ഒടിഞ്ഞു തൂങ്ങിയ കരമാണ് പ്രഖ്യാപിച്ചത്. ഞാൻ മടങ്ങിപ്പോവുക, ഐ ഗിവ് യു ദ ചോയ്സ്, ചാവുന്നതുവരെയും അതരാഭ്യാസം കൊണ്ട് ഞാൻ വിശ്വാസിയാണെന്ന് നിങ്ങളെയും സഭയെയും മറ്റുള്ളവരെയും തെറ്റിദ്ധരിപ്പിച്ച് മുമ്പോട്ട് പോകാനുള്ള ഒരാഹ്വാനം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ പാട്ടുകളെ കുറച്ചിട്ട് ജീവിക്കുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുക. വിശ്വാസം പാട്ടുകളല്ല, വിശ്വാസം ജീവിതമാണ്. പഴയത്തിൽ നിന്ന് രണ്ട് ഭാഗങ്ങളെ വായിച്ചു കേൾപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. ഒന്ന് ശമൂവേലിന്റെ പുസ്തകം അവസാനത്തെ 30-ാമത്തെ അധ്യായം, സോറി 3 ഞാൻ ഭാഗം ഒന്ന് എടുത്തോട്ടെ. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലാണ്, ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ ഒരു ഭാഗത്തേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. സോറി, എല്ലാം തെറ്റിപ്പോയി, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഒന്ന് ശമൂവേൽ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം വായിക്കണമേ. 1 ശമൂവേൽ പുസ്തകം 6-ാം അധ്യായം 7-ാം വാക്യം വായിക്കണമേ. അത് തന്നെ. ഒന്ന് ശമുവേലിന്റെ പുസ്തകത്തിലെ ആദ്യ ഭാഗത്ത് നമ്മൾ കാണുന്നത് ഇസ്രായേൽ മക്കളുടെ പരാജയമാണ്. ഏലിയുടെ മക്കളുടെ അവിശ്വസ്തതയാണ്. ഇസ്രായേലിൽ ദൈവത്തിന്റെ മഹത്വം വിട്ടുപോയി. ഏറ്റവും അധപ്പതിച്ച ഒരു കാലഘട്ടം. ഇസ്രായേൽ ഒരു രാജ്യമായി തീർന്നതിന് ശേഷം, യോശുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ഒരു രാജ്യമായി തീർന്നതിന് ശേഷം ഏറ്റവും അധികം അധപ്പതനമുണ്ടായ ഒരു കാലഘട്ടം. നമ്മളവിടെ ശമുവേലിന്റെ പുസ്തകം വായിക്കുന്നത് വളരെ ദുഃഖകരമായ ചിത്രത്തോടെയാണ്. ഏലി തന്റെ മക്കളെ ശാസിച്ച് അമർത്തിയില്ല. ഏലിയുടെ മക്കൾ പുരോഹിതന്റെ പാതയിൽ നടന്നില്ല. അവർ ചെയ്ത കാര്യങ്ങൾ അവിടെ എഴുതി വച്ചിട്ടുണ്ട്. ഒട്ടും ദൈവഭയമില്ലാത്ത നേതൃത്വം, ദൈവത്തെ അശേഷം വകവയ്ക്കാത്ത, ദൈവവചനത്തിന്റെ ABCD അറിഞ്ഞുകൂടാത്ത, തോന്നിയാസമായി ജീവിക്കുന്ന, ബലികളെ അലക്ഷ്യമാക്കുന്ന ഏലിയുടെ രണ്ട് മക്കൾ. എന്നാൽ ഇവർ യുദ്ധത്തിൽ വളരെ മുന്നണിയിലാണ്. ഇവർ യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ യുദ്ധത്തിന് ഇവർ മുന്നണിയിലുണ്ട്. യഹോവയുടെ പെട്ടകവുമായിട്ട് സൈന്യത്തിന്റെ അടുത്തേക്ക് കുതിച്ചു പായുന്ന ഇവരെ നമുക്ക് കാണുവാൻ കഴിയും. ഏലിയുടെ രണ്ട് മക്കൾ, അതിന്റെ തൊട്ടുപുറകിലത്തെ അധ്യായങ്ങളിൽ വളരെ വളരെ ദുഃഖകരമായ സംഭവമാണ്. ഏലിയുടെ രണ്ട് മക്കൾ കൊല്ലപ്പെടുന്നു. അതേ ദിവസം ഏലി കസേരയിൽ നിന്ന് പുറകോട്ട് മറിഞ്ഞ് കഴുത്തൊടിഞ്ഞു മരിക്കുന്നു. വളരെ വളരെ ഇസ്രായേൽ അധപ്പതിച്ചു പോയ ഒരു കാലഘട്ടം. ദൈവത്തിന്റെ പെട്ടകം ഇസ്രായേലിന് കൈമോശം വന്നൊരു കാലഘട്ടം. അത് ഫെലിസ്ത്യ ദേശത്ത് ചുറ്റിത്തിരിഞ്ഞൊരു കാലഘട്ടം. ദാഗോന്റെ ക്ഷേത്രത്തിലും ഫെലിസ്ത്യരുടെ പട്ടണങ്ങളിലും മാറി മാറി സഞ്ചരിക്കേണ്ടി വന്ന ഒരു കാലഘട്ടം. ഇതുപോലത്തെ ഒരു കാലഘട്ടം ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അവിശ്വസ്തമായ ഒരു തലമുറ. അതിന്റെ നടുവിലാണ് ശമുവേൽ എഴുന്നേറ്റ് വരുന്നത്. ആ കോണ്ടസ്റ്റിലാണ് ദൈവം ശമുവേലിനെ വിളിക്കുന്നത്. ഇത്രയും വലിയ വക്രം കോട്ടമുള്ള തലമുറയുടെ നടുവിലും ദൈവത്തിന് പണിയാൻ കഴിയുമെന്നുള്ളതിന്റെ തെളിവാണ് ശമുവേൽ. സാഹചര്യങ്ങളല്ല ഒരു മനുഷ്യനെ പണിയുന്നത്. വക്രവും കോട്ടതയും അല്ല ഒരു മനുഷ്യന്റെ വിശുദ്ധിയെ ബാധിക്കുന്നത്. ഏതൊരു വക്രവും കോട്ടമുള്ള തലമുറയിലും ദൈവത്തിന് വിശുദ്ധന്മാരെ വാർത്തെടുക്കുവാൻ മതിയായ ദൈവമാണ്. അവരുടെ ഇടയെ അവരെ വാർത്തെടുക്കുവാൻ മതിയായ ദൈവമാണ് നമ്മുടെ ദൈവം. അങ്ങനെയാണ് ശമുവേലിന്റെ പുസ്തകം ആരംഭിക്കുന്നത്. പക്ഷെ ആരംഭത്തിലെ ഈ ചിത്രം ശ്രദ്ധിക്കണമേ. തന്റെ ഹിതം ചെയ്യുവാൻ വിളിക്കപ്പെട്ട പുരോഹിതന്മാർ തന്റെ വചനത്തെ ലക്ഷ്യമാക്കി തങ്ങളുടെ സ്വാർത്ഥതയിലേക്ക് കുതിച്ചു പായുന്ന ഒരു കാലഘട്ടം. തന്നെ ഭയമില്ലാത്ത ഒരു തലമുറ. അങ്ങനെ ഫെലിസ്തീനിൽ തോറ്റുപോയ ഒരു സാഹചര്യം. തന്റെ പെട്ടകം ഫെലിസ്തീൻ ദേശത്ത് പിടിപെട്ടുപോയി. ഇതാ ഇവിടെ ഫെലിസ്തീൻ പ്രഭുക്കന്മാർ അഞ്ചു പേര് ഒരുമിച്ച് കൂടി ആലോചിക്കുകയാണ്. ഈ പെട്ടകം നമുക്ക് ഭാരമായിരിക്കുന്നു. അവർക്ക് ദൈവത്തിന്റെ പെട്ടകം നശിപ്പിക്കാൻ ഭയമാണ്. യഹോവയുടെ പെട്ടകത്തെ അവർ ഭയപ്പെടുന്നു. അതേസമയം അതിന് ഫെലിസ്തീൻ ദേശത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഫെലിസ്തീൻ പ്രഭുക്കന്മാർക്ക് അത് ഭാരമായിരിക്കുകയാണ്. ഫെലിസ്തീൻ പ്രഭുക്കന്മാർ ഒരുമിച്ചുകൂടി തീരുമാനിക്കുകയാണ്, ഈ പെട്ടകം നമുക്ക് ഇസ്രായേലിലേക്ക് മടക്കി അയക്കണം. അതിനവർ കണ്ടെത്തിയ ഒരു മാർഗം എന്ന് പറയുന്നത് കറവുള്ള രണ്ട് പശുക്കളെ വരുത്തുക, അവയെ ഒരു പുതിയ വണ്ടി ഉണ്ടാക്കി ആ കാളവണ്ടിക്ക് കെട്ടുക. ഈ പെട്ടകമെടുത്ത് വണ്ടിയുടെ മേൽ വെക്കുക. ഇവ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയാതെ നേരെ ഇസ്രായേലിലേക്ക് പോകുന്നു എന്ന് കരുതി നമുക്ക് ഉറപ്പിക്കാം യഹോവയുടെ കരമാണ് നമ്മുടെ ദേശത്ത് വന്നത്. അല്ല, ഇവ തൊഴുത്തിലേക്ക് മടങ്ങുകയാണെങ്കിൽ ഉറപ്പിക്കാം ഇത് ആകസ്മികമായ സംഭവങ്ങളാണ്. ഇസ്രായേലിന്റെ പെട്ടകത്തെ നമ്മൾ ഭയപ്പെടേണ്ട, അതിനെ ഒരു വേള നമുക്ക് നശിപ്പിക്കുകയോ കത്തിച്ചു കളയുകയോ ചെയ്യാം. ഇതാണ് ഇവരുടെ ഉള്ളിലിരിപ്പ്. പ്രിയമുള്ളവരെ, രണ്ട് പശുക്കളെ ഈ ചരിത്ര ദൗത്യത്തിന് വേണ്ടി നിയോഗിക്കപ്പെടുകയാണ്. ഇസ്രായേലിലെ പൗരപ്രമുഖന്മാർ പരാജയപ്പെട്ടെടുത്ത് ജീവനുള്ള ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ രണ്ട് പശുക്കളെ തിരഞ്ഞെടുക്കുകയാണ്. അതിന് പ്രത്യേകതകളുണ്ട്. ഇവൾ വണ്ടിക്ക് കെട്ടിയിട്ടുള്ള പശുക്കളല്ല, ചുമട് ചുമന്ന് ഇവിടെ തഴമ്പില്ല, വണ്ടി വലിച്ച് പരിചയമുള്ള പശുക്കളല്ല. തന്നെയുമല്ല, കറവുള്ള പശുക്കൾ, കറവുള്ള കിടാങ്ങൾ ഇതിനുണ്ട്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ കറവുള്ള പശുവിന്റെ പ്രത്യേകത അറിയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ? കറവുള്ള പശുവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിനെ കിടാമിനെ പിരിയാൻ കഴിയത്തില്ല എന്നുള്ളതാണ്. കറവുള്ള പശുവിന് ബാക്കി എന്ത് ഉപേക്ഷിക്കാം? വെക്കോൽ ഉപേക്ഷിക്കാം, വെള്ളം ഉപേക്ഷിക്കാം, പുല്ലുപേക്ഷിക്കാം, ലോകത്തിലെ എല്ലാ കാര്യങ്ങളും ഉപേക്ഷിക്കാം. ഒരൊറ്റ കാര്യത്തെ മാത്രം അതിന് നിഷേധിക്കാൻ നമുക്ക് നിർവാഹമില്ല. കയറ് പൊട്ടിച്ചത് കുഞ്ഞിന്റെ അടുത്തെത്തും. അതെല്ലാവർക്കും, എല്ലാ കൃഷിക്കാർക്കും പരിചയമുള്ളതാണ്. ഒരു ലോകത്തിലെ ഏതൊരു പശുവും തന്റെ കറവയുള്ള കുഞ്ഞിനെ മാറ്റിയാൻ കുഞ്ഞിന്റെ അടുത്തേക്ക് അത് പോകത്തുള്ളൂ. ലോകത്തിലെ എല്ലാ പശുക്കളും ഇതിനു മുമ്പും ഇതിനു ശേഷവും അങ്ങനെയേ പോയിട്ടുള്ളൂ, അങ്ങനെ അതിന് പോകാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഫെലിസ്തീർ തെരഞ്ഞെടുത്തത് കറവുള്ള രണ്ട് പശു, കിടാങ്ങളുള്ള രണ്ട് പശുക്കളെയാണ്. അവയെ തൊഴുത്തിൽ കെട്ടിയതിനു ശേഷം ഇതാ കാളവണ്ടിയിൽ കൊണ്ട് കെട്ടുകയാണ്. വണ്ടിയുടെ മുകളിൽ ദൈവത്തിന്റെ പെട്ടകം ഇരിക്കുകയാണ്. അവരെ ഇതുവരെയും വെക്കോൽ നിന്ന് വളർത്തിയ അവരുടെ യജമാനന്റെ തൊഴുത്തുകൾ അവരുടെ പുറകിലാണ്. അവരെ ഇതുവരെയും സ്നേഹിച്ചവരും ലാളിച്ചവരും സംരക്ഷിച്ചവരെല്ലാം അവരുടെ പുറകിലാണ്. അവരുടെ പ്രാണനേക്കാൾ വിലപ്പെട്ട അവരുടെ കിടാങ്ങൾ പുറകിൽ അവരുടെ തൊഴുത്തിൽ കെട്ടിയിരിക്കുകയാണ്. ആ സമയത്ത് ദൈവത്തിന്റെ ഒരു ചരിത്ര നിയോഗം, ദൈവം ഈ മിണ്ടാപ്രാണികളെ ഏൽപ്പിക്കുകയാണ്. മനുഷ്യർ പരാജയപ്പെട്ടെടുത്ത് ദൈവത്തെ സേവിക്കുന്നതിൽ, ദൈവത്തിന് വേണ്ടി നിൽക്കുന്നതിൽ ഇസ്രായേൽ പരാജയപ്പെട്ടപ്പോൾ രണ്ട് പശുക്കളിലൂടെ ദൈവം ഇസ്രായേലിനോട് സംസാരിക്കുകയാണ്, സംവാദിക്കുകയാണ്. എനിക്ക് ആവശ്യമുള്ളവർ എപ്രകാരമാണെന്ന് ഇവരിലൂടെ വരച്ചു കാണിക്കുകയാണ്. പശുക്കളുടെ മേൽ ദൈവത്തിന്റെ കരം വീണുവെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ദൈവം അവരോട് ഏതോ ഭാഷയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എനിക്ക് വേണ്ടി ഒരു ദൗത്യം ചെയ്യുവാൻ നിങ്ങളെ എനിക്ക് ആവശ്യമുണ്ട്. ഒരു എന്റെ ജനം പരാജയപ്പെട്ടെടുത്ത്, എന്റെ പുരോഹിതന്മാർ പരാജയപ്പെട്ടെടുത്ത് നിങ്ങളെ ഞാൻ വിശ്വസിച്ചൊരു ദൗത്യം ഏൽപ്പിക്കുകയാണ്. ഇവിടെ താഴോട്ട് നമ്മൾ വായിക്കുന്നുണ്ട്, ഇവർ കരഞ്ഞും കൊണ്ട് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാതെ ഇസ്രായേലിലേക്കുള്ള വഴിക്ക് തന്നെ പോവുകയാണ്. പശുക്കളോട് ചോദിച്ചാട്ടെ, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? ഒന്നാമത് അവർ പറയും, ഞങ്ങളുടെ ഏറ്റവും പ്രിയമുള്ളവർ പുറകിലാണ്, ഞങ്ങൾ മറക്കുവാൻ കഴിയാത്ത കിടാങ്ങൾ തൊഴുത്തുകളിലാണ്, ആ വേർപാട് ഞങ്ങൾക്ക് സഹിക്കാനാവുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ കരയുകയാണ്. കറവുള്ള കിടാവുള്ള ഒരു പശുവിന്റെ ലക്ഷണം, അത് കിടാവിൽ നിന്ന് ഒരു മിനിറ്റ് അകന്നാൽ കിടാവിനെ കണ്ടില്ല എങ്കിൽ അത് കരച്ചു തുടങ്ങും. കിടാവ് എവിടെയാണെന്ന് അന്വേഷിക്കുന്നതാണ്. കിടാവ് തിരിച്ചു കരയും, ആ ദിശയിലേക്ക് ഈ പശു കുതിച്ചു പോകും. പക്ഷേ ഒന്നാമത് ഈ പശുക്കൾ കരയുന്നത് തന്റെ കിടാങ്ങളിൽ ഉള്ള വേർപാടാണ് ഇവരെ വേദനിപ്പിക്കുന്നത്. രണ്ടാമത് ഒരു വേള ഇവർ കരയുന്നത് ആദ്യമായിട്ടാണ് ഇവരുടെ തോളത്തൊരു നഖം വെക്കുന്നത്. ഇവരുടെ തോളത്ത് തഴമ്പില്ല, ഇവരത് ശീലിച്ചതല്ല. കറവുള്ള പശുക്കളെ ഒരിക്കലും നഖം വെച്ചിട്ടില്ല. അതുകൊണ്ട് കുറച്ചു ദൂരം നടന്നപ്പോൾ ഈ നഖം ഇവരുടെ കഴുത്തിനെ ചെറിയ ചെറിയ മുറിവുകൾ ഏൽപ്പിക്കാനിടയായി തീർന്നു. ആ മുറിവുകൾ വീണ്ടും ആ മുറിവിൽ തന്നെ ഈ നുകം അമരുകയാണ്. ഞാൻ ആ പശുക്കളുടെ ചിത്രം വരയ്ക്കുകയാണെങ്കിൽ കഴുത്തിന്റെ അപ്പുറത്തും ഇപ്പുറത്തും മാല പോലെ രക്തം തുള്ളി തുള്ളിയായി വീഴുന്നുണ്ട്. കാരണം മുറിവിനെ തന്നെ മുഖം അമർത്തുകയാണ്. പശുക്കളെ, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? ഈ കടന്നു പോകുന്ന പാതയിൽ വെക്കോലോ വെള്ളമോ കിട്ടിയതായിട്ട് ഇവിടെ ഇല്ല. എത്രയോ കിലോമീറ്റർ നടന്നുവെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നൊരയും പതയുമായിട്ട് വെയിലത്ത് നടക്കുമ്പോൾ ഒരിറ്റു വെള്ളത്തിന് വേണ്ടി, ദൈവമേ അങ്ങയുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞങ്ങളെല്ലാം മറന്നു മുമ്പോട്ട് പോവുകയാണ്. ഞങ്ങളുടെ തോളത്തുള്ള മുറിവിനെ വകവയ്ക്കാതെ, ആ വേദനയെ വകവയ്ക്കാതെ, കൂസാക്കാതെ ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. എങ്കിലും ഞങ്ങളുടെ വിശപ്പിനും ദാഹത്തിനും ഒന്നിടത്തോട്ട് മാറിയാൽ അവിടെ പച്ചപ്പുണ്ട്, ഒന്ന് വലത്തോട്ട് മാറിയാൽ അവിടെ വെള്ളമുണ്ട്. പക്ഷേ മാറാൻ നിർവാഹമില്ല, പെട്ടകം താഴെ വീഴു. വിശപ്പിനേക്കാൾ ദാഹത്തേക്കാൾ ദൈവം തങ്ങളെ ഏൽപ്പിച്ച ദൗത്യത്തിന് മുൻഗണന കൊടുത്തുകൊണ്ട് തങ്ങളുടെ മക്കളുടെ കരച്ചിലിനേക്കാൾ, തങ്ങളുടെ കഴുത്തിന് മുറിവിനേക്കാൾ, തങ്ങളുടെ വിശപ്പിനേക്കാൾ ദാഹത്തേക്കാൾ ദൈവം തങ്ങളെ ഏൽപ്പിച്ച ദൗത്യത്തിന് മുൻഗണന കൊടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഈ പശുവിനെ കണ്ടിട്ട് ലജ്ജ തോന്നുന്നുണ്ടോ? ഈ മിണ്ടാപ്രാണികളുടെ ഡെഡിക്കേഷൻ കണ്ടിട്ട് ലജ്ജ തോന്നുന്നുണ്ടോ? അവർ ദൈവത്തിന് വേണ്ടി കഴിച്ച യാഗത്തെ കണ്ടിട്ട് ലജ്ജ തോന്നുന്നുണ്ടോ? ആഹാ, ഭാഗം താഴോട്ട് വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഈ പെട്ടകവുമായിട്ട് ഇസ്രായേലിൽ ചെന്നു, ബെത്ശേമെശ് തലപൊക്കി പെട്ടകവുമായിട്ട് വരുന്ന ഈ വണ്ടി കണ്ടു. അതിലേതെങ്കിലും വാക്യത്തിൽ ഈ ബെത്ശേമെശ് ഈ പശുക്കൾക്ക് വെള്ളം കൊടുത്തു എന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? അവർ ആ ആ കാളകളെ, ആ പശുക്കളെ ബഹുമാനിച്ചു, ഹാരമണിയിച്ചു എന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? ഒരു കൈ പുല്ല് തിന്നാൻ കൊടുത്തു എന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? എഴുതി വെച്ചിട്ടുണ്ട്. എന്താ ചെയ്തതെന്ന്? അവർ ആ പെട്ടകം ഇറക്കി കല്ലിന്മേൽ വെച്ചു. അവർ ആ കാളവണ്ടി വെട്ടിക്കീറി യാഗപീഠമുണ്ടാക്കി, ഈ പശുക്കളെ കൊന്ന് യാഗമായി അർപ്പിച്ചു. ദൈവം പശുക്കളെ ഏൽപ്പിച്ച മിഷൻ ഞാൻ നിങ്ങളോട് ചുരുക്കി പറയട്ടെ. നിന്റെ കിടാങ്ങളെ മറക്കണം, നിന്റെ തൊഴുത്തിനെ മറക്കണം, നിന്റെ സെക്യൂരിറ്റിയെ മറക്കണം, നീ പോയിട്ടില്ലാത്ത പാതകളിലൂടെ പോകണം, നീ കണ്ടിട്ടില്ലാത്ത ദേശത്തേക്ക് പോകണം. നിന്റെ കഴുത്തുകൾ മുറിഞ്ഞ് ചോര വന്നാലും നീ തളരാൻ പാടില്ല. നിനക്ക് എത്ര വിശന്നാലും നീ ആഹാരത്തിന് മറക്കണം, നീ വെള്ളത്തെ മറക്കണം. നീ നിന്റെ ലക്ഷ്യസ്ഥാനത്തെത്തുമ്പോൾ നിന്നെ ഹോമയാഗമാക്കും, നീ തലകുനിച്ച് നിന്ന് കൊടുക്കണം. അടിയനിത ഈ പശുക്കളുടെ അത്രയും ഡെഡിക്കേഷൻ എന്നിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കും. ഈ പശുക്കൾക്ക് വേണ്ടി യേശു മരിച്ചിട്ടില്ല, ഈ പശുക്കൾക്ക് വേണ്ടി യേശു ദാഹിച്ചിട്ടില്ല, ഈ പശുക്കൾക്ക് വേണ്ടി യേശു അടിയേറ്റിട്ടില്ല, ഈ പശുക്കൾക്ക് വേണ്ടി യേശു പ്രാണനെ കൊടുത്തിട്ടില്ല. ഈ പശുവിന് വേണ്ടി ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. ഈ എനിക്ക് വേണ്ടി ഇതിന്റെ അപ്പുറം എന്റെ യേശു ചെയ്തിട്ടുണ്ട്. പുറമവരടിച്ചെന്റെ ഉഴവുചാൽ പോൽ കീറി, നാൽപ്പതിലൊരു വട്ടം കുറവായി നീ, ഞാനപ്പോൾ കണ്ടു ദൂരെ മുറിപ്പാടിൽ നിന്നുടെ സൗഖ്യം നിറഞ്ഞ സന്തോഷം. കുന്തമവരാഞ്ഞു കുത്തി മരണമുറപ്പാക്കി, മാറിടം പിളർന്നു വന്നു രക്തവും ജലവും. പ്രിയമുള്ളവരെ, ഈ പശുവിന് വേണ്ടി എന്റെ നാഥനിഞ്ച പോലെ ചതഞ്ഞിട്ടുണ്ട്. ഈ പശുവിന് വേണ്ടി നാഥന്റെ മുഖത്ത് തുപ്പലേറ്റിട്ടുണ്ട്. ഈ പശുവിന് വേണ്ടി നാഥന്റെ കൈകാലുകൾ തുളക്കപ്പെട്ടിട്ടുണ്ട്. ഈ പശുവിന് വേണ്ടി നാഥൻ നിന്ദാപാത്രമായിട്ടുണ്ട്. നട്ടുച്ചയ്ക്ക് ക്രൂശിൽ കിടന്നുകൊണ്ട് എനിക്ക് വേണ്ടി എന്നെ യേശു അയ്യം വിളിച്ചിട്ടുണ്ട്. കണ്ടാൽ ആളല്ല എന്ന് തോന്നുന്നവർ വിരൂപനായി തീർന്നിട്ടുണ്ട്. നരകുലത്തിൻ പാപഭാരങ്ങൾ മുഴുതുക്കവും അവൻ വഹിച്ചു. എന്നിട്ട് ചോദിക്കുകയാണ്, ക്യാൻ യു ബി എ സാക്രിഫൈസ് ഫോർ മീ? ഞാൻ എനിക്കുള്ള മുഴുവൻ മാംസവും എനിക്കുള്ള മുഴുവൻ രക്തവും എനിക്കുള്ള മുഴുവൻ ജീവനും എനിക്കുള്ളതെല്ലാം നിനക്ക് വേണ്ടി യാഗമാക്കിയിട്ട് ഞാനൊരു പാപയാഗമായി തീർന്നിട്ട് ചോദിക്കുകയാണ്, ക്യാൻ യു ബി എ സാക്രിഫൈസ്? Can you be a sacrifice? മനുഷ്യർ പരാജയപ്പെട്ടെടുത്ത് രണ്ട് പശുക്കൾ പറഞ്ഞു, ഞങ്ങളാകാം, നിനക്ക് വേണ്ടി ഞങ്ങൾ നടക്കാം, നിനക്ക് വേണ്ടി ഞങ്ങൾ എരിഞ്ഞു തീരാം, നിനക്ക് വേണ്ടി ഞാൻ എന്റെ മക്കളെ മറക്കാം, നിനക്ക് വേണ്ടി ഞാൻ എന്റെ സുഖസൗകര്യങ്ങളെ മറക്കാം, അങ്ങയ്ക്ക് വേണ്ടി എന്തുമേതുവായി തീരാം. പ്രിയ ദൈവമക്കളെ, ഞാൻ നിങ്ങളുടെ കാല് പിടിച്ചപേക്ഷിക്കുക. ഹോളിലിരുന്ന് ശബ്ദമലിനീകരണം ഉണ്ടാക്കാൻ വിളിക്കപ്പെട്ടവരല്ല നിങ്ങൾ. ഈ പശുക്കളെ വിളിച്ചത് ഹോള് കെട്ടി തമ്പേറടിച്ച് പാട്ടുപാടാനല്ല. ഈ പശുക്കളെ വിളിച്ചത് യേശുവിന് വേണ്ടി ചാകുവാനാണ്. എന്നെ വിളിച്ചത് ഏ സി റൂമില് ഈ സുഖസൗകര്യങ്ങളുടെ കംഫർട്ടിലിരുന്ന് ഈ കസേരയുടെ കയ്യിൽ ചാരിയിരുന്ന് മരിക്കാനല്ല എന്റെ ദൈവം എന്നെ വിളിച്ചത്. ഗോയി ദേർഫോർ, ആകയാൽ നിങ്ങൾ പോകുവീൻ. ചോയ്സ് എന്റേതാണ്. ദൈവം എന്നെ തൊഴുത്തിൽ നിന്ന് നാട്ടി പുറത്താക്കുന്ന ദൈവമല്ല, ചട്ടവാറുകൊണ്ട് എന്നെ അടിച്ച് തൊഴുത്തിൽ നിന്ന് ഓടിക്കുന്ന ദൈവമല്ല. നിന്റെ കുഞ്ഞുങ്ങളെ മറക്കേ എന്നും പറഞ്ഞ് എന്നെ നിർബന്ധിക്കുന്ന ദൈവമല്ല. പൗലോസ് പറയുന്നു, ചട്ടവാറുകൊണ്ടല്ല ഞാൻ തൊഴുത്തിൽ നിന്ന് പുറത്തിയാടിയത്, ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നത്. ഇറ്റ് വാസ് മൈ ചോയ്സ്. ഷാൽ ഐ കണ്ടിന്യൂ ഇൻ ദിസ്? Shall I continue here in this comforts? Or shall I serve my master and die? It's my choice. ഞാൻ എന്റെ സകല സുഖസൗകര്യങ്ങളിലും സാർത്ഥതയോടെ അള്ളിപ്പിടിച്ച് മരണം വരെയും ഞാൻ അതിനെ വർദ്ധിപ്പിക്കണമോ? ഞാൻ എന്റെ യേശുവിന് വേണ്ടി എന്റെ ജീവിതത്തെ എറിഞ്ഞു കൊടുക്കണമോ? യേശു ഒരിക്കലും നിന്റെ കഴുത്തിന് പിടിച്ച് തള്ളി നിന്നെ തൊഴുത്തിൽ നിന്ന് ഇറക്കി വിടുന്ന ദൈവമല്ല. Choice is yours. ജീവനന്യേശുവിൽ ചിട്ട് അക്കരെ നാട്ടിൽ ഞാൻ എത്തിയിടുമ്പോ ശുദ്ധ പളുങ്കി തീരത്തിൽ യേശുവിൻ. നിങ്ങൾ പറഞ്ഞാട്ടെ, നിങ്ങളെവിടെ ജീവിതം അർപ്പിക്കുമെന്നാണ് നിങ്ങൾ ആ പാട്ടിൽ ഉദ്ദേശിക്കുന്നത്? കസേരയുടെ രണ്ട് കൈകളിൽ മുറുകെ പിടിച്ചിരിക്കുമ്പോൾ ഇവിടെ ജീവിതം അർപ്പിച്ചിട്ട് ഇവിടെ ഈ ലോകത്തിൽ തന്റെ ജീവനെ നേടുന്നവനതിനെ കളയും, എന്റെ നിമിത്തം തന്റെ ജീവനെ കളയുന്നവനതിനെ കണ്ടെത്തും. നിങ്ങളുടെ തീരുമാനം എന്താണ്? ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായിരുന്നില്ല. ഞാൻ എന്റെ ജീവനെ ഈ ലോകത്തിൽ നേടുന്നെങ്കിൽ, ഞാൻ എന്റെ കസേരയിൽ മുറുകെ പിടിക്കുന്നെങ്കിൽ, ഞാൻ അതിനെ കളയുമെന്ന് പറഞ്ഞ ഈ പാവപ്പെട്ട ഉപദേശിയല്ല, സാക്ഷാൽ യേശുവാണ്. എന്റെ യേശുവിന് വേണ്ടി ഞാൻ അത് എറിഞ്ഞു കൊടുക്കുന്നെങ്കിൽ ഞാനതിനെ നേടും. ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. വിശ്വാസ തലബ്രഹം തന്റെ മകനെ യാഗമായി അർപ്പിച്ചു. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? കരച്ചിലോടെ, സങ്കടത്തോടെ, ഹൃദയ നുറുക്കത്തോടെ അബ്രഹാം അർപ്പിച്ചു? നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നു? ഉറച്ച കാൽവെപ്പുകളോടെ, എന്റെ ഈ മകൻ ചാരമായി തീർന്നാൽ ചാരത്തിൽ നിന്ന് ഒരായിരം സന്തതി ഉളവാക്കുവാൻ എന്റെ ദൈവം മതിയായവനാണെന്നുള്ള ഉറപ്പോടെ അബ്രഹാം മുമ്പോട്ട് പോയി. ചഞ്ചലിപ്പോടെ അല്ല, നത്തിങ് ഡൈവേർട്ടഡ് ഹിം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? വില്യം കേറി സങ്കടത്തോടെ തന്റെ മക്കളെ കുഴിച്ചിട്ട് വന്നോ? പൗലോസ് സങ്കടത്തോടെ കല്ലെറിയേറ്റ് വന്നോ? ഇവരെല്ലാം തങ്ങളുടെ ജീവനെ അർപ്പിച്ചപ്പോൾ ഫിലിപ്പിയിലെ കാരാഗ്രഹത്തിൽ വെച്ച് കൈ രണ്ടു ആമത്തിലിട്ട് പൂട്ടി, തങ്ങളുടെ വസ്ത്രങ്ങളെ പറിച്ചുരിഞ്ഞ് കോൽ കൊണ്ടടിച്ച് റോമക്കാർ തങ്ങളെ ആമത്തിലിട്ട് പൂട്ടിയപ്പോൾ തങ്ങളുടെ ജീവനെ കർത്താവിന് എറിഞ്ഞുകൊടുത്തത്, തങ്ങളുടെ ജീവനെ കർത്താവിന് സമർപ്പിച്ചത് സങ്കടത്തോടെ എന്ന് നിങ്ങൾ വിചാരിക്കുന്നോ? വിചാരിക്കുന്നോ? നിറഞ്ഞ വിശ്വാസത്തോടെ, ഉറച്ച വിശ്വാസത്തോടെ. ജീവനെ കർത്താവിന് എറിഞ്ഞുകൊടുക്കുന്നത് തികഞ്ഞ വിശ്വാസത്തോടെ. വിശ്വാസത്താൽ അബ്രഹാം തന്റെ മകനെ യാഗമായി അർപ്പിച്ചു. ആകെ സഹോദരന്മാരെ, ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ചാൽ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി അവരുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുകയും സങ്കടത്തോടെയല്ല, ഉറപ്പോടെ, ഉറപ്പോടെ. ഞാനൊരു കഥ പറഞ്ഞ് അവസാനിപ്പിക്കുക. രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഒരു കഥയുണ്ട്. ഒരു പിച്ചക്കാരൻ തന്റെ രാജ്യത്ത് ഭയങ്കര ദാരിദ്ര്യമായതുകൊണ്ട് അയൽ രാജ്യത്ത് പിച്ച നാടാൻ പോയി. അയൽ രാജ്യത്തെ രാജാവ് ഭയങ്കര ദയാലുവാണെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ ആദ്യമായി അയൽ രാജ്യത്ത് കാൽക്കുത്തിയ ദിവസം തന്നെ വലിയൊരു ഘോഷയാത്രയാണ്. രാജാവ് പാതയിലൂടെ കടന്നു പോകുന്നു. ഇദ്ദേഹത്തിന് വളരെ സന്തോഷമായി. ജനക്കൂട്ടത്തോട് ചേർന്ന് നിന്നു. രാജാവിന്റെ രഥം അടുത്ത് വന്നപ്പോൾ ഒട്ടും സംശയിക്കാതെ റോഡിലേക്ക് കയറി എന്ന് കൈ നീട്ടി. രാജാവ് രഥം നിർത്താൻ പറഞ്ഞു. രാജാവ് ഇറങ്ങി വന്നു. രാജാവ് ഇറങ്ങി വന്നു. ഇദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി. ആ ദിവസം തന്നെ ലോട്ടറി അടിച്ചിരിക്കുകയാണ്. രാജാവ് തന്നെ എനിക്ക് വിഷ തരാൻ പോവുകയാണ്. രാജാവിന്റെ പദവിക്കൊത്തവണ്ണമേ തരത്തുള്ളൂ. ഇദ്ദേഹത്തിന്റെ ഹൃദയം ആനന്ദം കൊണ്ട് നിറഞ്ഞു. എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് രാജാവ് ഇറങ്ങി വന്നിട്ട് പിച്ചക്കാരന് മുമ്പിൽ കൈ നീട്ടി. ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല. പിച്ചക്കാരനൊന്നും തന്നെ മനസ്സിലാകുന്നില്ല. സ്വപ്നമാണോ, യാഥാർത്ഥ്യമാണോ, എന്നെക്കാരും വലിയ തെണ്ടിയാണോ രാജാവ്? പിച്ചക്കാരൻ മനസ്സിലാകുന്നില്ല. കുറെ നേരം ഒന്നും ഇറങ്ങാതെ പിച്ചക്കാരൻ നിന്നുപോയി. സ്ഥലകാല ബോധം വന്നപ്പോൾ വീണ്ടും രാജാവ് കൈ നീട്ടി നിൽക്കുകയാണ്. പിച്ചക്കാരൻ തന്റെ പരിഭ്രമത്തിൽ കൈ പുറകിലത്തെ ഭാണ്ഡത്തിലേക്ക് ഇട്ടു. അഞ്ചാറ് നെന്മണികൾ കിട്ടി രാജാവിന്റെ കയ്യിൽ വെച്ചു കൊടുത്തു. രാജാവ് അതുമായിട്ട് രഥത്തിലേക്ക് കയറി രഥം മുമ്പോട്ട് പോയി. പിച്ചക്കാരനൊന്നും മനസ്സിലായില്ല. ആകെ തലയിട്ടുന്ന പോലെ തോന്നി. ഒന്നും മനസ്സിലായില്ല. എന്ത് രാജ്യം, എന്ത് രാജാവ്, ഒന്നും പിടികിട്ടിയില്ല. അന്ന് രാത്രിയിൽ പിച്ചക്കാരൻ തന്നെ ചാക്ക് കുടഞ്ഞിട്ടു. തനിക്ക് കിട്ടിയ നന്മണികളെല്ലാം കുടഞ്ഞിട്ടപ്പോൾ ചിലത് കിടന്ന് തിളങ്ങുന്നു. എന്താണ് നോക്കിയപ്പോ, ചില സ്വർണ്ണ നന്മണികളാണ്. എല്ലാം മാറ്റിവെച്ച് നോക്കിയപ്പോൾ ആറെണ്ണമുണ്ട്. ഇതെങ്ങനെ എന്റെ പാണ്ഡത്തിൽ വന്നു? എത്ര ആലോചിച്ചിട്ട് പിടികിട്ടുന്നില്ല. അപ്പോഴാണ് ഒരു കാര്യം ആ മനുഷ്യന് മനസ്സിലായത്. ഞാൻ രാവിലെ രാജാവിന്റെ കൈകളിലേക്ക് കൊടുത്തത് ആറ് നന്മണികളായിരുന്നു. രാജാവ് അത് എന്റെ പാണ്ഡത്തിൽ നിക്ഷേപിച്ചിരിക്കുക. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ആ ഭിക്ഷക്കാരന് സന്തോഷമുണ്ടായും വിഷമമുണ്ടായോ? ആറ് നന്മണികളെ കണ്ടിട്ട് പിച്ചക്കാരന് സന്തോഷമുണ്ടായോ നിരാശയുണ്ടായോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിരാശയുണ്ടായി. എന്നെ പോലെ ഒരു മണ്ടനുണ്ടോ? എനിക്ക് മുഴുവനും കൊടുക്കാമായിരുന്നു. സ്വർഗത്തിൽ നിരാശയ്ക്ക് വകുപ്പുണ്ടെങ്കിൽ വില്യം കേറിയെയും പൗലോസിനെയും പത്രോസിനെയും സ്തെപ്പാനോസിനെയും വിശ്വാസവീരന്മാരെ, ജീവനെ പ്രാണനെ വിലയേറിയതായിട്ട് എണ്ണാത്തവരെ, അവരുടെ നീണ്ട നിരകൾ കാണുമ്പോൾ നിരാശയ്ക്ക് സ്ഥാനമുണ്ടെങ്കിൽ നിരാശയ്ക്കുള്ള ഏക കാരണം കർത്താവേ,
എനിക്ക് തരാമായിരുന്നു. ഞാനൊരു മണ്ടനായിപ്പോയി. അബ്രഹാം വിശ്വാസത്തോടെ അർപ്പിച്ചു. ഈ കഥ ഈ പിച്ചക്കാരൻ നേരത്തെ കേട്ടിരുന്നെങ്കിൽ രാജാവ് കൈ നീട്ടുമ്പോ എന്നാ കൊടുത്തേനെ? എന്നാ നിങ്ങൾ പറ കൊടുത്തേനെ? മുഴുവൻ പാണ്ഡവം കൊടുത്തേനെ. ദൈവം ഈ കഥ മുമ്പേ പിച്ചക്കാരോട് പറഞ്ഞേക്കുക. എന്നിട്ടും കൊടുക്കാത്ത പിച്ചക്കാരൻ എന്നാ ചെയ്യണം? ദൈവമേ, ഞാനത് അറിഞ്ഞില്ലായിരുന്നു എന്ന് പറയാൻ പറ്റുമോ? അവിടെ ചെന്ന് എന്റെ ജീവനെ ഞാൻ സ്നേഹിച്ചാൽ ഞാൻ അതിനെ കളയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ദൈവമേ, എന്റെ ജീവനെ ഞാൻ നിനക്ക് വേണ്ടി കളഞ്ഞാൽ ഞാൻ അതിനെ നേടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നെന്ന് അവിടെ ചെന്ന് പറയാൻ കഴിയുമോ? ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ജീവിതകാലം മുഴുവൻ വായികൊണ്ട് ദൈവത്തെ ആരാധിച്ച് എൻ പ്രേമകാന്തനെ എന്നുള്ള പാട്ടുകൾ വ്യാജമായി പാടി എൻ ജീവനേക്കാൾ നീ വലിയതാണെന്ന് നുണ പറഞ്ഞ് ജീവിക്കുവാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. അല്ല എങ്കിൽ പാട്ട് നിർത്തി നിങ്ങളുടെ ജീവിതങ്ങളെ ദൈവത്തിന് എറിഞ്ഞുകൊടുക്കുവാൻ യാഗമായി അർപ്പിക്കുവാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ.
ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.